അധ്യായം. പറക്കുമ്പോൾ ദിവാലത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കാം. മൂടന്മാർ യാഗമർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് എന്ന് കേൾക്കുന്നു നല്ലത്. പരിജ്ഞാനമില്ലാകെയാണല്ലോ ദോഷം ചെയ്യുന്നത്. അതിവേഗത്തിലൊന്നും പറയരുത്. ദൈവസന്നിധിയിൽ ഒരു വാക്ക് ചിരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ. ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. കഷ്ടപ്പാടിന്റെ ആധിക്യം കൊണ്ട് സ്വപ്നവും വാക്കുവരുപ്പം കൊണ്ട് പോഷന്റെ ജൽപ്പനവും ജനിക്കുന്നു. ദൈവത്തിന് നേർച്ചകൾ നൽകരിപ്പാൻ താമസിക്കരുത്. മൂടന്മാരിൽ അവന് പ്രസാദമില്ല. നീ നേർന്നത് കഴിക്കാ, നേർന്നത് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നല്ലത്. നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും വരുത്. ദൈവം നിന്റെ വാക്നിമിത്തം കോപിച്ച നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നതിന് സ്വപ്നബോധത്തിലും വാക്കുപരിപ്പത്തിലും വ്യക്തതയുണ്ട്. നീയോ ദൈവത്തെ ഭയപ്പെടുക. ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തു കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതനും മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. കൃഷി തൽപരനായിരിക്കുന്നു. ഒന്നാം രാജാവ് ദേശം എല്ലാറ്റിലും ഉപകാരമായിരിക്കും. ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. അതുമായി അത്രയും വസ്തുവക പെരുകുമ്പോൾ അതുകൊണ്ട് ഉപജീവിക്കുന്നവരും പെരുകുന്നു. അതിന്റെ ഉടമസ്ഥനെ കണ്ണുകൊണ്ട് കാണുകയല്ലാതെ മറ്റെന്ത് പ്രയോജനം? വേല ചെയ്യുന്ന മനുഷ്യൻ അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവന്റെ ഉറക്കം സുഖകരമാകുന്നു. ധനവാന്റെ സമൃദ്ധിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. സൂര്യന് കീഴെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത തിന്മയുണ്ട്. ഉടമസ്ഥൻ തനിക്ക് അനർത്ഥത്തിനായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്ന സമ്പത്ത് തന്നെ ആ സമ്പത്ത് നിർഭാഗ്യവശാൽ നശിച്ചു പോകുന്നു. അവന് ഒരു മകൻ ജനിച്ചാൽ അവന്റെ കയ്യിൽ ഒന്നും ഉണ്ടാകുകയില്ല. അവൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതുപോലെ നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. തന്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് അവൻ കയ്യിൽ ഒരു വസ്തുവും കൊണ്ടുപോവുകയില്ല. അതും ഒരു വല്ലാത്ത തിന്മ തന്നെ. അവൻ വന്നതുപോലെ തന്നെ പോകുന്നു. അവന്റെ പ്രയത്നത്താൽ അവൻ എന്ത് പ്രയോജനം? അവന്റെ ജീവകാലമൊക്കെയും ഇരുട്ടിലും വ്യസനത്തിലും ദീനത്തിലും ക്രോധത്തിലും കഴിയുന്നു. ഞാൻ ശുഭവും ഭംഗിയുമായി കണ്ടത് ദൈവം ഒരുത്തിന് കൊടുക്കുന്ന ആയിഷ്കാലമൊക്കെയും അവൻ തിന്ന് കുടിച്ച സൂര്യന് കീഴെ താൻ പ്രയത്നിക്കുന്ന തന്റെ സകല പ്രയത്നത്തിലും സുഖം അനുഭവിക്കുന്നത് തന്നെ. അതല്ലോ അവന്റെ ഓഹരി. ദൈവം ധനവും ഐശ്വര്യവും അത് അനുഭവിച്ച് തന്റെ ഓഹരി ലഭിച്ച തന്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരവും കൊടുത്തിരിക്കുന്ന ഏതു മനുഷ്യനും അത് ദൈവത്തിന്റെ ദാനം തന്നെ. ദൈവം അവന് ഹൃദയ സന്തോഷം അരുളുന്നത് കൊണ്ട് അവൻ തന്റെ ആയുഷ്കാലം ഏറെ ഓർക്കുകയില്ല. സൂര്യന് കീഴെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു തിന്മയുണ്ട്. അത് മനുഷ്യർക്ക് ഭാരമുള്ളതാകുന്നു. ദൈവം ഒരു മനുഷ്യന് ധനവും ഐശ്വര്യവും മാനവും നൽകുന്നു. അവൻ ആഗ്രഹിക്കുന്നതിന് ഒന്നിനും അവന് കുറവില്ല. എങ്കിലും അത് അനുഭവിപ്പാൻ ദൈവം അവന് അധികാരം കൊടുക്കുന്നില്ല. ഒരു അന്യനത്രയേ അത് അനുഭവിക്കുന്നത്. അത് മായയും വല്ലാത്ത വ്യാധിയും തന്നെ. ഒരു മനുഷ്യൻ നൂറു മക്കളെ ജനിപ്പിക്കുകയും ഏറിയ സംവത്സരം ജീവിച്ച് ദീർഘായുസ്സരിക്കുകയും ചെയ്തിട്ടും അവൻ നന്മ അനുഭവിച്ച തൃപ്തനാകാതെയും ഒരു ശവസംസ്കാരം പ്രാപിക്കാതെയും പോയാൽ ഗർഭമലസിപ്പോയ പിണ്ണം അവനേക്കാൾ നന്നെന്ന് ഞാൻ പറയുന്നു. അത് മായയിൽ വരുന്നു, അന്ധകാരത്തിലേക്ക് പോകുന്നു. അതിന്റെ പേർ അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നു. സൂര്യനെ അത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. മറ്റവനേക്കാൾ അധികം വിശ്രാമം അതിനുണ്ട്. അവൻ ഈരായിരത്താണ്ട് ജീവിച്ചിരുന്നിട്ടും നന്മ അനുഭവിച്ചില്ലെങ്കിൽ എല്ലാവരും ഒരു സ്ഥലത്തേക്കല്ലയോ പോകുന്നത്. മനുഷ്യന്റെ പ്രയത്നമൊക്കെയും അവന്റെ വായിക്കു വേണ്ടിയാകുന്നു. എങ്കിലും അവന്റെ കൊതിക്ക് മതി വരുന്നില്ല. മൂടനേക്കാൾ ജ്ഞാനിക്കെന്ത് വിശേഷതയുള്ളൂ? പരിജ്ഞാനമുള്ള സാധുവിന് ജീവനുള്ളവരുടെ മുമ്പിൽ നടക്കുന്നതിൽ എന്ത് വിശേഷതയുള്ളൂ? അഭിലാഷത്തിന്റെ സഞ്ചാരത്തേക്കാൾ കണ്ണിന്റെ നോട്ടം നല്ലത്. അതുമായും വൃഥാ പ്രയത്നവും അത്രയും. ഒരുത്തൻ എന്തു തന്നെയായിരുന്നാലും അവന് പണ്ടേ തന്നെ പേർ വിളിച്ചിരിക്കുന്നു. മനുഷ്യനെന്താകുമെന്ന് വിധിച്ചു വിരിക്കുന്നു. തന്നിലും ബലമേറിയവനോട് ബാധിപ്പാൻ അവന് കഴിവില്ല. മായയെ വർദ്ധിപ്പിക്കുന്ന വാക്ക് പെരുക്കിയാലും മനുഷ്യന് എന്ത് ലാഭം? മനുഷ്യന്റെ ജീവിതകാലത്ത് അവൻ പോലെ കഴിച്ചു കൂട്ടുന്ന വ്യർത്ഥമായുള്ള ആയുഷ്കാലത്തൊക്കെയും അവനെന്താകുന്നു നല്ലതെന്ന് ആർക്കറിയാം. അവന്റെ ശേഷം സൂര്യന് കീഴേ എന്ത് സംഭവിക്കുമെന്ന് മനുഷ്യനോട് ആർ അറിയിക്കും? നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാഭവനത്തിൽ പോകുന്നത് നല്ലത്. അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. ചിരിയേക്കാൾ വ്യസനം നല്ലത്. ദുഃഖം വാടിയിരിക്കുമ്പോൾ ഹൃദയം സുഖമായിരിക്കും. മുഖം വാടിയിരിക്കുമ്പോൾ ഹൃദയം സുഖമായിരിക്കും. ജ്ഞാനികളുടെ ഹൃദയം വിലാഭവനത്തിലിരിക്കുന്നു. മൂഢന്മാരുടെ ഹൃദയമോ സന്തോഷഭവനത്തിൽ അത്രേ. മൂഢന്റെ ഗീതം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസനം കേൾക്കുന്നത് മനുഷ്യന് നല്ലത്. മൂഢന്റെ ചിരി കലത്തിന്റെ കീഴെ കത്തുന്ന മുള്ളിന്റെ പൊടുപൊടുപ്പ് പോലെയുമാകുന്നു. അതുമായി അത്രേ. കോഴ ജ്ഞാനിയെ പൊട്ടനാക്കുന്നു. കൈക്കൂലി ഹൃദയത്തെ കെടുത്തു കളയുന്നു. ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത്. ഗർവമാനസനേക്കാൾ ക്ഷമാമാനസൻ ശ്രേഷ്ഠൻ. നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസമുണ്ടാക്കരുത്. മൂഢന്മാരുടെ മാർവിലല്ലോ നീരസം വസിക്കുന്നത്. പണ്ടത്തെക്കാളും ഇപ്പോഴത്തേതിനേക്കാൾ നന്നായിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നീ ചോദിക്കരുത്. നീ അങ്ങനെ ചോദിക്കുന്നത് ജ്ഞാനമല്ലല്ലോ. ജ്ഞാനം ഒരു അവകാശം പോലെ നല്ലത്. സകല ഉപവാസികൾക്കും അത് ബഹുവിശേഷം. ജ്ഞാനം ഒരു ശരണം, ദ്രവ്യവും ഒരു ശരണം. ജ്ഞാനമോ ജ്ഞാനിയുടെ ജീവനെ പാലിക്കുന്നു. ഇതത്രേ പരിജ്ഞാനത്തിന്റെ വിശേഷത. ദൈവത്തിന്റെ പ്രവൃത്തിയെ നോക്കുക. അവൻ വളച്ചതിനെ നേരെയാക്കുവാൻ ആർക്ക് കഴിയും? സുഖകാലത്ത് സുഖമായിരിക്കാം, അനർത്ഥകാലത്തോ ചിന്തിച്ചു കൊള്ളാം. മനുഷ്യൻ തന്റെ ശേഷം വരുവാനുള്ളതൊന്നും ആരാഞ്ഞറിയാതിരിക്കേണ്ടതിന് ദൈവം രണ്ടിനെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ എന്റെ മായാകാലത്ത് ഇതൊക്കെയും കണ്ടു. തന്റെ നീതിയിൽ നശിപോകുന്ന നീതിമാനുണ്ട്, തന്റെ ദുഷ്ടതയിൽ ദീർഘായുസ്സനൊഴിക്കുന്ന ദുഷ്ടനുമുണ്ട്. അതിനീതിമാനായിരിക്കരുത്, അതിജ്ഞാനിയായിരിക്കുകയും വരുത്. നിന്നെ നീ എന്തിന് നശിപ്പിക്കുന്നു? അതിദുഷ്ടനാകാതിരിക്കരുത്, മൂഢനായിരിക്കുകയും വരുത്. കാലത്തിനു മുമ്പേ നീ എന്തിന് മരിക്കുന്നു? നീ ഇത് പിടിച്ചുകൊണ്ടാൽ കൊള്ളാം, അതിങ്കിൽ നിന്ന് നിന്റെ കൈ വലിച്ചു കളയരുത്. ദൈവഭക്തൻ ഇവയെല്ലാറ്റിൽ നിന്ന് മുഴങ്ങിപ്പോയി. ഒരു പട്ടണത്തിൽ 10 ബലശാലികളുള്ളതിനേക്കാൾ ജ്ഞാനം ജ്ഞാനിക്ക് അധികം ബലം. പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. പറഞ്ഞു കേൾക്കുന്ന സകല വാക്കിനും നീ ശ്രദ്ധ കൊടുക്കരുത്. നിന്റെ ദാസം നിന്നെ ശപിക്കുന്നത് നീ കേൾക്കാതിരിക്കുന്നതിന് തന്നെ നീയും പല പ്രാവശ്യം മറ്റുള്ളവരെ ശപിച്ച പ്രകാരം നിനക്ക് മനോബോധമുണ്ടല്ലോ. ഇതൊക്കെയും ഞാൻ ജ്ഞാനിയാകൊണ്ട് പരീക്ഷിച്ചു നോക്കി. ഞാൻ ജ്ഞാനം സമ്പാദിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അതെനിക്ക് ദൂരമായിരിക്കുന്നു. ഉള്ളത് ദൂരവും അത്യഗാധവുമായിരിക്കുന്നു. അത് കണ്ടെത്തുവാൻ ആർക്ക് കഴിയും? ഞാൻ തിരിഞ്ഞ് അറിവാനും പരിശോധിപ്പാനും ജ്ഞാനവും യുക്തിയും അന്വേഷിപ്പാനും ദുഷ്ടത ഓഷധമെന്ന മൂഢത ഭ്രാന്തെന്നും ഗ്രഹിപ്പാനും മനസ്സ് വെച്ചു. മരണത്തെക്കാൾ കയ്പായിരിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടു. ഹൃദയത്തിൽ കെണികളും വലകൾ, കയ്യിൽ പാശങ്ങളുമുള്ള സ്ത്രീയെ തന്നെ ദൈവത്തിന് പ്രസാദമുള്ളവൻ അവളെ ഒഴിഞ്ഞു രക്ഷപ്പെടും. പാപിയോ അവളാൽ പിടിപെടും. കാര്യമറിയേണ്ടതിന് ഒന്നോടൊന്ന് ചേർത്ത് പരിശോധിച്ചു നോക്കിയിട്ട് ഞാൻ ഇതാകുന്നു കണ്ടത് എന്ന് സ്വഭാവപ്രസംഗി പറയുന്നു. ഞാൻ താല്പര്യമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും കണ്ടുകിട്ടാത്തത്. 1000 പേരിൽ ഒരു പുരുഷനെ ഞാൻ കണ്ടെത്തി, എങ്കിലും ഇത്രയും പേരിൽ ഒരു സ്ത്രീയെ കണ്ടെത്തിയില്ല എന്നതത്രേ. ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. ജ്ഞാനിക്ക് തുല്യനായിട്ട് ആരുള്ളൂ? കാര്യത്തിന്റെ പൊരുളറിയുന്നവൻ നാം. മനുഷ്യന്റെ ജ്ഞാനം അവന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു. അവന്റെ മുഖത്തെ കാഠിന്യം മാറിപ്പോകുന്നു. ദൈവസന്നിധിയിൽ ചെയ്ത സത്യം ഓർത്തിട്ട് രാജാവിന്റെ കൽപ്പന പ്രമാണിച്ചു കൊള്ളണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. നീ അവന്റെ സന്നിധി വിട്ടുപോകുവാൻ ബന്ധപ്പെടരുത്. ഒരു ദുഷ്ടകാര്യത്തിലും ഇടപെടരുത്. അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുമല്ലോ. രാജകൽപ്പന ബലമുള്ളത് നീ എന്ത് ചെയ്യുന്നതെന്ന് അവനോട് ആർ ചോദിക്കും? കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. ജ്ഞാനിയുടെ ഹൃദയം കാലത്തെയും ന്യായത്തെയും വിവേചിക്കുന്നു. സകല കാലത്തിനും കാലവും ന്യായവും ഉണ്ടല്ലോ. മനുഷ്യന്റെ അധിഷ്ഠിതാവിന്റെ ഭാരമായിരിക്കുന്നു. സംഭവിപ്പാനിരിക്കുന്നത് അവൻ അറിയുന്നില്ലല്ലോ. എങ്ങനെ സംഭവിക്കും? അറിയിക്കും. ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്മേൽ അധികാരമുള്ളവരും മനുഷ്യനുമില്ല. മരണ ദിവസന്മേൽ അധികാരമുള്ളവനുമില്ല. ദുഃഖത്തിൽ സേവാവിചവേചനവുമില്ല. ദുഷ്ടത ദുഷ്ടന്മാരെ വിടുവയ്ക്കുകയുമില്ല. ഇതൊക്കെയും ഞാൻ കണ്ടു. മനുഷ്യന് മനുഷ്യന്റെ മേൽ അവന്റെ ദോഷത്തിനായി അധികാരമുള്ള കാലത്ത് സൂര്യന് കീഴിൽ നടക്കുന്ന സകല പ്രവൃത്തിയിലും ഞാൻ ദൃഷ്ടി വെച്ചു. ദുഷ്ടന്മാർ അടക്കം ചെയ്യപ്പെട്ടു. വിശ്രമം പ്രാപിക്കുന്നതും നേർ പ്രവർത്തിച്ചവർ വിശുദ്ധ സ്ഥലം വിട്ടുപോകേണ്ടി വരികയും പട്ടണത്തിൽ മറക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതും ഞാൻ കണ്ടു. അതും മായി അത്രേ. ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധികൾ തൽക്ഷണം നടക്കായതുകൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസോടിരിക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. എന്നാൽ ദുഷ്ടന് നന്മ വരികയില്ല. അവൻ ദൈവത്തെ ഭയപ്പെടാകിയാൽ നിഴൽ പോലെ അവന്റെ ആയുസ് ദീർഘമാകില്ല. ഭൂമിയിൽ നടക്കുന്ന ഒരു മായയുണ്ട്. നീതിമാന്മാർക്ക് ദുഷ്ടന്മാരുടെ പ്രവർത്തിക്ക് യോഗ്യമായത് ഭവിക്കുന്നു. ദുഷ്ടന്മാർക്ക് നീതിമാന്മാരുടെ പ്രവർത്തിക്ക് യോഗ്യമായതും ഭവിക്കുന്നു. അതും മായത്രേ എന്ന് ഞാൻ പറഞ്ഞു. ആകയാൽ ഞാൻ സന്തോഷത്തെ പ്രശംസിച്ചു. തിന്ന് കുടിച്ച് സന്തോഷിക്കുന്നതല്ലാതെ മനുഷ്യന് സൂര്യന്റെ കീഴിൽ മറ്റൊരു നന്മയുമില്ലല്ലോ. ദൈവം സൂര്യന്റെ കീഴിൽ അവന് നൽകുന്ന ആയുഷ്കാലത്ത് അവന്റെ പ്രയത്നത്തിൽ അവനോട് കൂടെ നിലനിൽക്കുന്നത് ഇതുമാത്രമേയുള്ളൂ. ഭൂമിയിൽ നടക്കുന്ന കാര്യം കാണുവാനും മനുഷ്യന് രാവും പകലും കണ്ണിൽ ഉറക്കം വരുന്നില്ലല്ലോ. ഞാനും ഗ്രഹിപ്പാനും ഞാൻ മനസ്സുവെച്ചപ്പോൾ സൂര്യന്റെ കീഴിൽ നടക്കുന്ന പ്രവൃത്തി ആരാഞ്ഞറിവാൻ മനുഷ്യന് കഴിവില്ല എന്നിങ്ങനെ ഞാൻ ദൈവത്തിന്റെ സകല പ്രവൃത്തിയെയും കണ്ടു. മനുഷ്യൻ എത്ര പ്രയാസപ്പെട്ട് അന്വേഷിച്ചാലും അതിനെ ഗ്രഹിക്കുകയില്ല. ഒരു ജ്ഞാനി തന്നെയും അതിനെ ഗ്രഹിപ്പാൻ നിരൂപിച്ചാൽ അവന് സാധിക്കുകയില്ല. ഇതൊക്കെയും നീതിമാന്മാരും ജ്ഞാനികളും അവരുടെ പ്രവൃത്തികളും ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു എന്നുള്ളതൊക്കെയും തന്നെ ശോധന ചെയ്യുവാൻ ഞാൻ മനസ്സ് വെച്ചു. സ്നേഹമാകട്ടെ ദ്വേഷമാകട്ടെ ഒന്നും മനുഷ്യനറിയുന്നില്ല. സർവവും അവരുടെ മുമ്പിലിരിക്കുന്നു. താനും എല്ലാവർക്കും എല്ലാം ഒരുപോലെ സംഭവിക്കുന്നു. നീതിമാനും ദുഷ്ടനും നല്ലവനും നിർമ്മലനും മലിനനും യാഗം കഴിക്കുന്നവനും യാഗം കഴിക്കാത്തവനും ഒരേ ഗതി വരുന്നു. പാപിയും നല്ലവനും ആണ പേടിക്കുന്നവനും ആണയിടുന്നവനും ഒരുപോലെയാകുന്നു. എല്ലാവർക്കും ഒരേ ഗതി വരുന്നു എന്നുള്ളത് സൂര്യന്റെ കീഴിൽ നടക്കുന്ന എല്ലാറ്റിലും ഒരു തിന്മയത്രേ. മനുഷ്യരുടെ ഹൃദയത്തിലും ദോഷം നിറഞ്ഞിരിക്കുന്നു. ജീവപര്യന്തന്മാരുടെ ഹൃദയത്തിൽ ഭ്രാന്തുണ്ട്. അതിന്റെ ശേഷമോ അവർ മരിച്ചവരുടെ അടുക്കലേക്ക് പോകുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവനൊക്കെയും പ്രത്യാശയുണ്ട്. ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള നായി നല്ലതല്ലോ. ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു. മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. മേലാലവർക്ക് ഒരു പ്രതിഫലവും ഇല്ല. അവരെ ഓർമ്മ വിട്ടുപോകുന്നുവല്ലോ. അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയും നശിച്ചുപോയി. സൂര്യന് കീഴിൽ നടക്കുന്ന യാതൊന്നിലും അവർക്ക് ഇനി ഒരിക്കലും ഓഹരിയില്ല. നീ ചെന്ന് സന്തോഷത്തോടുകൂടി അപ്പം തിന്നുക. ആനന്ദ ഹൃദയത്തോടെ വിഞ്ഞുടിക്കാം. ദൈവം നിന്റെ പ്രവർത്തികളിൽ പ്രസാദിച്ചിരിക്കുന്നുവല്ലോ. നിന്റെ വസ്ത്രമെല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ. നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. സൂര്യന് കീഴിൽ അവൻ നിനക്കിരിക്കുന്ന മായയായുള്ള ആയുഷ്കാലത്തൊക്കെയും നീ സ്നേഹിക്കുന്ന ഭാര്യയോടുകൂടെ മായയായുള്ള നിന്റെ ആയുഷ്കാലമെല്ലാം സുഖിച്ചു കൊള്ളുക. അതല്ലോ ഈ ആയുസിലും സൂര്യന്റെ കീഴിൽ നീ ചെയ്യുന്ന പ്രയത്നത്തിലും നിനക്കുള്ള ഓഹരി. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവർത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. പിന്നെയും ഞാൻ സൂര്യന് കീഴേ കണ്ടത് വേഗതയുള്ളവർ ഓട്ടത്തിലും വീരന്മാർ യുദ്ധത്തിലും നേടുന്നില്ല. ജ്ഞാനികൾക്ക് ആഹാരവും വിവേകികൾക്ക് സമ്പത്തും സാമർഥ്യമുള്ളവർക്ക് പ്രീതിയും ലഭിക്കുന്നില്ല. അവർക്കൊക്കെയും കാലവും ഗതിയും അത്രേ ലഭിക്കുന്നത്. മനുഷ്യൻ തന്റെ കാലം അറിയുന്നില്ലല്ലോ. വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെ പോലെ തന്നെ കെണിയിലകപ്പെടുന്ന പക്ഷികളെ പോലെയും മനുഷ്യർ പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്ത് കെണിയിൽ കുടുങ്ങിപ്പോകുന്നു. ഞാൻ സൂര്യനകയിലെ ഇങ്ങനെയും ഞാനും കണ്ടു. അതെനിക്ക് വലുതായി തോന്നി. ചെറിയൊരു പട്ടണം ഉണ്ടായിരുന്നു. അതിൽ മനുഷ്യർ ചുരുക്കമായിരുന്നു. വലിയൊരു രാജാവ് അതിന്റെ നേരെ വന്ന് അതിനെ നിരോധിച്ചു. അതിനെതിരെ വലിയ കൊത്തളങ്ങൾ പണിതു. എന്നാൽ അവിടെ സാധുവായ ഒരു ജ്ഞാനി പ്രാർത്ഥിച്ചിരുന്നു. അവൻ തന്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു. എങ്കിലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. ജ്ഞാനം ബലത്തേക്കാൾ നല്ലത് തന്നെ. എങ്കിലും സാധുവിന്റെ ജ്ഞാനം തുച്ഛീകരിക്കപ്പെടുന്നു. അവന്റെ വാക്കാരും കൂട്ടാക്കുന്നതുമില്ല എന്ന് ഞാൻ പറഞ്ഞു. മൂടന്മാരെ ഭരിക്കുന്നവന്റെ അട്ടഹാസത്തേക്കാൾ സാവധാനത്തിൽ പറയുന്ന ജ്ഞാനികളുടെ വചനങ്ങൾ നല്ലത്. യുദ്ധായുധങ്ങളെക്കാളും ജ്ഞാനം നല്ലത്. എന്നാൽ ഒരൊറ്റ പാപി വളരെ നന്മ നശിപ്പിച്ചു കളയുന്നു. ദൈവമേ സുതനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ
സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഫെഡറാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സുബോറോ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും ദൈവ തിരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയുടെ പ്രഭാതം കൂടെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒന്നായിരുന്നു കൊണ്ട് ദൈവത്തിൽ നിന്ന് കേൾക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം ലഭിച്ചിരിക്കുന്ന ഈ വിലയേറിയ ദിവസത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ സുബോറോ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 282 ഗീതം നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഈ ലോകത്തിന്റെ തിരക്കുകൾക്ക് ഒക്കെ ഇടയിൽ അല്പസമയം ദൈവം മുമ്പാകെ വേർതിരിച്ചു കിട്ടുന്നത് ഏറ്റവും വിലയേറിയതാണ് എന്നുള്ളതായ ഒരു സത്യവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ ഒരു ഗീതം നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വരുവീൻ ഈ നല്ല സമയം.
വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വാഴ്വിൻ നാളെല്ലാം വിൻ നാളായി ഭാരത്തോടെ നീ കഴിക്കുകയോ വന്നോടൻ പാദം തേടിയിടുക വിണ്ണതിൽ നിന്നെ ചേർത്തിടുമേ. വന്നോടൻ പാദം തേടിയിടുക വിണ്ണതിൽ നിന്നെ ചേർത്തിടുമേ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകുസമം അതു നമ്പാതെ മയക്കും നിന്നെ. ഉലകമായ അഴകുസമം അതു നമ്പാതെ മയക്കും നിന്നെ. മരണമൊരു നാൾ വന്നിടുമേ മറക്കാതെ നിന്റെ ക്ഷകനേ. മരണമൊരു നാൾ വന്നിടുമേ മറക്കാതെ നിന്റെ ക്ഷകനേ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. തീരാത്ത പാപം വ്യാധിയെയും ആറാത്ത എല്ലാ ബലഹീനവോ. തീരാത്ത പാപം വ്യാധിയെയും ആറാത്ത എല്ലാ ബലഹീനവോ. കോരക്കോരീച്ചിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കീത തന്നടി പിണരാൽ കോരക്കോരേച്ചിൽ ചുമന്നോ നിന്നെ സൗഖ്യമാക്കി തന്നടി പിണരാൽ വരുവേനി നല്ല സമയം വൃതാവസവേ നിന്നെ യേശു വിളിച്ചിടുന്നു സത്യവചനം കേട്ടു നിവാ നിത്യജീവൻ നിനക്കേടുമേ സത്യവചനം കേട്ടു നിവാ നിത്യജീവൻ നിനക്കേടുമേ നിന്തരം ജീവാ പുസ്തകത്തിൽ ഉണ്മയായിരുന്നോ എഴുതിയിടുമേ നിന്തരം ജീവാ പുസ്തകത്തിൽ ഉണ്മയായിരുന്നോ എഴുതിയിടുമേ വരുവീനി നല്ല സമയം വൃതാവക്കതേ നിന്നെ യേശു വിളിച്ചിടുന്നു വരുവീനി നല്ല സമയം വൃതാവക്കതേ നിന്നെ യേശു വിളിച്ചിടുന്നു
പ്രാർത്ഥിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി കാലാകാശം ഭൂമി തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനാദിനും വരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ വിവരങ്ങളെ സ്തുതി ആഴ്ത്തപ്പെട്ടവനാന്ന് വിവരങ്ങളെ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു മരണമില്ലാതെ നീ
പരിശുദ്ധനാകുന്നുമേ
നീ പരിശുദ്ധനാകുന്നു ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തനെ നീ
പരിശുദ്ധനാകുന്നു
കൂട്ടി ഞങ്ങളുടെ
മേലെ
ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു മണമില്ലാത്തനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുള്ള ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ
ഞങ്ങളുടെ
കർത്താവേ നമസ്കാരം ശുശ്രൂഷങ്ങളിൽ കണ്ട്
ഞങ്ങളോട് കണ്ണ ചെയ്യണം
ദൈവമേ നിനക്ക് സ്തുതി സദാവേ നിനക്ക് സ്തുതി സ്വസ്ഥനായ ഞങ്ങളുടെ പിതാവേ വിശുദ്ധപ്പെടണമേ രാജ്യം വരണമേ ലേടുസത്തെ പോലെ വാങ്ങണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള പൂവിനെ ഞങ്ങൾക്ക് തരണമേ കാടും ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമേ പരീക്ഷയെ ഞങ്ങളെ
പ്രവേശിപ്പിക്കരുത്
രാജ്യ ശക്തിയും കൃപറഞ്ഞു പറയുമേ നിനക്ക് സമാധാനം ഒടുകളിൽ വാഴ്ത്തപ്പെട്ടവനിയാതുരലുമായ ഞങ്ങളുടെ ഭർത്താവ് ശിഷ്യ വാഴ്ത്തപ്പെട്ടവനാകുന്നു ചിതുളുവിനുദ്രമേ തമ്പ്രാന്റെ അമ്മേ പാവിള ഞങ്ങൾക്ക് വേണ്ടി പോയണവന
സമയത്തുള്ളണമേ
അമ്മീ
പറക്കുമോ പത്തിന്റെ ഉടയവനായ ദൈവമേ എന്നേക്കും ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ കർത്താവേ യാതൊരു നന്മയും ഗുണവും ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ചെയ്തിട്ടില്ലെങ്കിലും നിന്റെ കരുണയുടെ ആധിക്യ നിമിത്തം ഇതുവരെ നിന്റെ കൃപയാൽ ഞങ്ങളെ കാത്തു രക്ഷിച്ചുവല്ലോ മെസ്സിയ തമ്പുരാന് ഇപ്പോഴും ഞങ്ങളെ യോഗ്യരെങ്കിലും ഞങ്ങളുടെ നിസ്സാരമായ ശുശ്രൂഷയും ഹീനമായ പ്രാർത്ഥനയും കഴിക്കുവാനായിട്ട് നിന്റെ കരുണ ഞങ്ങളെ ഇളക്കുകയും നിന്റെ സന്നിധിയിൽ ഞങ്ങളെ നിർത്തുകയും ചെയ്തിരിക്കുന്നുവല്ലോ കാരുണ്യവാനും ദയവാനുമാകുന്ന ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളോട് ദയവ് ചെയ്യണമേ നിന്റെ കൃപയിൻ പ്രകാരം ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷ നിന്റെ പ്രീതിക്കും ഞങ്ങളുടെ പ്രാർത്ഥന നിന്റെ സന്തോഷത്തിനും ആയി ആക്കി തീർക്കണമേ ഞങ്ങളുടെ അപേക്ഷകളും നിന്റെ ശ്രേഷ്ഠതയെങ്കിൽ അംഗീകരിക്കപ്പെടുമാറാകണമേ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ സൃഷ്ടാവേ ഞങ്ങൾ ജീവനോടിരിക്കുന്ന കാലമെല്ലാം എന്നേക്കും നിന്റെ ശ്രേഷ്ഠയുടെ മോഹത്തിലുള്ള തിരുവിഷ്ട പ്രകാരം നടത്താൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ആദ്യന്തമില്ലാത്ത പിതാവിന്റെ വചനമായ കർത്താവേ യേശുമിശിഹ വർഷമായ അന്യചിന്തയിൽ നിന്നും ഞങ്ങളുടെ പൂർണ്ണ സ്നേഹം നിന്റെ പൂർണ്ണ സ്നേഹത്തിന്റെ അടുക്കിലേക്ക് ഞങ്ങളുടെ ബോധത്തെ ആകർഷിക്കണമേ തന്റെ രശ്മിയാൽ സംസാര ശക്തിയുള്ള എല്ലാവരെയും എല്ലാവരുടെയും ബോധങ്ങളെ പ്രകാശിപ്പിക്കുന്നവനായി പിതാവിൽ നിന്നുള്ള കതിരായവനെ, നിന്റെ പ്രകാശത്താൽ നീ ഇരിക്കുന്ന പ്രകാരം നിന്നെ കാണുവാനും നിന്റെ കൃപയുടെ വായുവിൽ നിന്ന് മരണമില്ലാത്തവനും നാശമില്ലാത്തവനുമായി ഞങ്ങളുടെ ജീവനെ ശാസിപ്പാനുമായിട്ട് ഞങ്ങളുടെ ബോധത്തിനകത്ത് നിന്റെ നിത്യപ്രകാശത്തെ ശോഭിപ്പിക്കണമേ. തന്റെ പ്രകാശത്താൽ ശരീരങ്ങളിലുള്ള എല്ലാവരുടെയും ആത്മീയരാക്കി തീർക്കുന്നവനായ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമായവനെ, ശരീരിയായ ഞങ്ങളിൽ നിന്റെ പ്രകാശത്തെ ശോഭിപ്പിക്കണമേ. നിന്റെ രശ്മികളുടെ ഉഗ്രതയാലും നിന്റെ കതിരുകളുടെ ചൂടിനാലും അതിരില്ലാത്ത നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ ഉണർവോടുകൂടെ സഞ്ചരിച്ചുകൊണ്ട് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. പ്രകാശത്തിന്റെ സൃഷ്ടിതാവും അന്ധകാരത്തെ നീക്കുന്നവനും സൃഷ്ടികളെ പ്രകാശിപ്പിച്ച് സന്തോഷിപ്പിക്കുന്നവനുമായ കർത്താവേ, ഞങ്ങളെ നല്ല നടപടിയുള്ളവരാക്കി തീർക്കുകയും പാപത്തിന്റെ അന്ധകാരത്തെ നീക്കിക്കളയുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമേ, എന്നേക്കും നിന്റെ കൃപയുടെ മഹത്വമുള്ള കതിരുകളാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. ഒരു ബുധനാഴ്ചയുടെ പ്രഭാതക്കാലം കൂടെ നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇന്ന് തിരുവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ഐസക് ബി പ്രകാശിച്ചനാണ്. അച്ഛൻ ഹ്യൂസ്റ്റൺ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അച്ഛൻ ആദ്യമായിട്ടാണ് ഈ ശുശ്രൂഷയിൽ തിരുവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് നാട്ടിൽ ഒരുപാട് കൺവെൻഷൻ വേദികളിലും മറ്റ് കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസുകൾ അച്ഛന് നേതൃത്വം നൽകിയ വളരെ നല്ല പരിചയം അച്ഛനുണ്ട്. അച്ഛന് തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ നമ്മളോടൊപ്പം സംബന്ധിക്കുന്ന ഏറ്റവും അനുഗ്രഹവും സന്തോഷദായകവുമാണ്. അച്ഛനെ ഇന്ന് ഇന്നത്തെ തിരുവചനത്തിനായിട്ട് വളരെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നതോടൊപ്പം പാഠപുസ്തകത്തിലെ സുവിശേഷ ഗീതങ്ങളിലെ 229-ാമത്തെ ഗീതം നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്ന് പാടാം. അതിനുശേഷം ബഹുമാനപ്പെട്ട അച്ഛൻ തിരുവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്ന നന്ദിയാലെന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിയിടും ഞാൻ. ദൈവത്തെ നന്ദിപൂർവ്വം നമുക്ക് സ്തുതിക്കാം. അനുദിന ജീവിതത്തിൽ നമ്മെ നയിക്കുന്ന നമ്മുടെ ആവശ്യങ്ങളിൽ കൂടെയിരിക്കുകയും നമ്മൾ ആവലാദികളിൽ ദൈവത്തിന്റെ അനുഗ്രഹമായ സാമീപ്യം മൂലം നമ്മെ സമാശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ വിലയേറിയതായ സാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ചേർന്ന് നമുക്ക് പാടാം. നന്ദിയാലെന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിയിടുന്നു.
നന്ദിയാലെന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിയിടും നന്മകൾക്കായി എണ്ണി എണ്ണി സ്തുതി പാടിടും ഞാൻ. ഹല്ലേലൂയ പാടിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ. ജീവകാലം ആരാധിക്കോ ഉന്നതനെ ആത്മാവിലോ സത്യത്തിലോ നിത്യകാലോ ആരാധിക്കോ ഉന്നതനെ ആത്മാവിലോ സത്യത്തിലും നിത്യകാലോ ആവശ്യഭാരങ്ങളേറിടുമ്പോൾ ആർത്തനായുള്ളം കാലങ്ങിടുമ്പോൾ അവൾ തീർത്താനും ആശ്വാസദായകനെ ചുവരെ. ഹല്ലേലൂയ പാടിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ. ജീവാ കാലം ആരാധിച്ചോന്നതേനെ ആത്മാവിലോ സത്യത്തിലും നിത്യകാലം
കർത്താവറിയാതെയില്ലായൊന്നേ
ജീവിതയാത്രയിൽ ചൊല്ലുവാനാ നേരിടം ചോദന വേളകളിൽ നീക്കോ പോക്കേകി പുനർത്തിയിടം നാൻ ഹല്ലേലൂയ്യ പാടിയിടം ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലോ സത്യത്തിലോ നിത്യകാലം
മരണപാശങ്ങളുയർന്ന നേരോ
ചരണം തന്നരികിൽ തൻ ചിറകിന്മീതേ മൃത്യുവെന്നുയർത്താ യേശുനാഥൻ മാറാതെ എന്നോ മൻചാരയുണ്ട് ഹല്ലേലൂയ്യ പാടിയിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലോ സത്യത്തിലോ നിത്യകാലം നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവിൽ പാടിയിടും ഞാൻ എണ്ണമില്ലാത്തവ നന്മകൾക്കാ എണ്ണി എണ്ണി സ്തുതി പാടിയിടും ഞാൻ.
ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അഭിവന്യ തിരുമനസ് ശ്രേഷ്ഠ വൈദികരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമെ, ക്രിസ്തുയേശുവിൽ വളരെ സന്തോഷത്തോടുകൂടി എന്റെ സ്നേഹവന്ദനം പ്രഥമമായി ഞാൻ അറിയിക്കട്ടെ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥനാ സംഗമം, പ്രത്യേകിച്ച് തിരുവചന കേൾവിയോടൊപ്പം പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും കരുതുവാനും അവർക്ക് കൈത്താങ്ങായി ഞങ്ങൾ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം അവരെ പരിചയപ്പെടുത്തി മാനസികമായി ധൈര്യം നൽകുവാനുള്ള ഒരവസരം കൂടിയാണ് ഈ പ്രാർത്ഥനാ സംഗമം എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. കേവലം 2 മാസമേ ഞാൻ ഈ പ്രദേശത്ത് കടന്നു വന്നിട്ടുള്ളൂവെങ്കിലും അതിൽ ഭൂരിഭാഗം ഇങ്ങനെയുള്ള പ്രാർത്ഥനാ സംഗമത്തിലും സംബന്ധിപ്പാൻ ഇടയായി. ആദ്യമായിട്ടാണ് ഈ വചന കേൾവിയിൽ ശ്രോതാക്കളായവരെ അഭിസംബോധന ചെയ്ത് ദൈവവചനം അറിയിക്കുവാൻ ഒരവസരം ദൈവനിശ്ചയപ്രകാരം എനിക്ക് ലഭ്യമാകുന്നത്. അതിന്റെ ചുമതലപ്പെട്ടവരെയും പ്രത്യേകിച്ച് അഭിമന്യ തിരുമനസ്സിനെയും പ്രത്യേകം നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ഞാൻ ആരംഭം കുറിക്കട്ടെ. ഓരോ ആഴ്ചകളിലും നമ്മൾ വചനം കേട്ട് ദൈവസന്നിധിയിൽ നിറവുള്ളവരായി തീരുമ്പോൾ വേദപുസ്തകത്തിലെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് അതിലെ പുസ്തകങ്ങളോ വാക്യങ്ങളോ മാറുന്നില്ല, മാറ്റപ്പെടുന്നില്ല. വ്യാഖ്യാനങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ പഠിച്ച് ബോധ്യപ്പെട്ട് ദൈവകൃപയിൽ അവതരിപ്പിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ പ്രസംഗം അല്ലെങ്കിൽ പ്രഭാഷണം. അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നടന്ന കേട്ടതായ വേദഭാഗം കൃത്യമായി നമ്മൾക്ക് ഓർമ്മിക്കുവാൻ നമ്മുടെ ഓർമ്മപഥത്തിലേക്ക് അത് ലഭ്യമല്ലെങ്കിലും ഓരോ ആഴ്ചയും നമ്മളെ വഴി നടത്തുവാൻ അതൊരു വലിയ പോഷകമായി, ഒരാധ്യാത്മിക അനുഭൂതിയായി നമ്മളെ നിഴൽ പോലെ പിൻപറ്റുന്നു എന്നുള്ളത് ഏവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ അനേക നന്മകൾ ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടുവാനിടയായതും നന്ദിയോടെ നമുക്ക് ഓർക്കാം. വേദപുസ്തകത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ പരിശുദ്ധനായ പൗലോസ് ലീഹ പറഞ്ഞ ഒരു ചെറിയ വേദഭാഗം നിങ്ങളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ ആ പുസ്തകം ആരംഭിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: ഫിലിപ്പർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒന്നാമധ്യായം ഒന്നാം വാക്യം. ക്രിസ്തുയേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പയിൽ ക്രിസ്തുയേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സഭയിലെ നേതൃത്വം നൽകുന്നവരെയും പുരോഹിതന്മാരെയും ശുശ്രൂഷകരെയും സഭാവിശ്വാസികളെയും ഒരുമിച്ച് ഉൾപ്പെടുത്തി കർത്താവായ യേശുവിന്റെ കൃപ സമാധാനം നിങ്ങൾക്ക് തുടർച്ചയായി സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്നൊരു ആശംസ പൗലോസ് ലീഹ നൽകുന്നത് പോലെ എളിയവനായ എന്റെയും ആശംസ അപ്രകാരം തന്നെയാണ്. ഇതെല്ലാവർക്കും നന്മയ്ക്ക് മുഖാന്തരമാകട്ടെ. അതിൽ നാലാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഒടുവിൽ സഹോദരന്മാരെ കൺക്ലൂഡിംഗ് പാർട്ടായിട്ട് കിടക്കുന്ന ഒരു പോർഷനാണ്. സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളി എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. ഇതിന്റെ മുൻപും പിൻപും അതിന്റെ പശ്ചാത്തലവുമൊക്കെ നമ്മൾ സാധാരണ പ്രസംഗങ്ങളിലൂടെ കേട്ട് പരിചയമുണ്ട്. എങ്കിലും ഈ വാക്യത്തിലെ ചില അന്തസത്തകളെ പുറത്തെടുക്കുമ്പോൾ അതിന്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷയിൽ കൃത്യമായിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. ഫൈനലി ബ്രദേഴ്സ്, ഫിൽ യുവർ മൈൻഡ്സ് വിത്ത് എവറിഥിങ് ദാറ്റ് ഈസ് ട്രൂ, എവറിഥിങ് ദാറ്റ് ഈസ് നോബിൾ, എവറിഥിങ് ദാറ്റ് ഈസ് ഗുഡ് ആൻഡ് പ്യുവർ, എവറിഥിങ് ദാറ്റ് വി ലവ് ആൻഡ് ഓണർ, ആൻഡ് എവറിഥിങ് ദാറ്റ് ക്യാൻ ബി തോട്ട് വിർച്വസ് ഓർ വർത്തി ഓഫ് പ്രൈസ്. ഈ വേദഭാഗത്തിലെ ഇംഗ്ലീഷ് പരിഭാഷയിൽ ഒരു പ്രത്യേകമായ വാക്ക് പറഞ്ഞാണ് അത് ആരംഭിച്ചത്. ഫൈനലി ബ്രദേഴ്സ്, ഫിൽ യുവർ മൈൻഡ്സ് വിത്ത് എവറിഥിങ്. നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമാക്കുവാൻ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തുവാൻ സഹോദരങ്ങളെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്നൊരാശയം. യഥാർത്ഥത്തിൽ പഴയ നിയമ പുസ്തകവും പുതിയ നിയമ പുസ്തകവും പരിശോധിച്ചാൽ നമ്മൾ കൂടുതൽ പരിചയപ്പെടുന്ന ചില വാക്കുകളുണ്ട്, പ്രസക്തമായ വാക്കുകളുണ്ട്, നമ്മൾ പലപ്പോഴും പരിചയപ്പെട്ടിട്ടും നമ്മളെ സ്വാധീനിക്കാത്ത വാക്കുകളുണ്ട്, ചില വാക്കുകൾ പരക്കെ ആവർത്തിക്കപ്പെടുന്നതുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദമിനെ ദൈവം തമ്പുരാൻ സൃഷ്ടിക്കുമ്പോൾ തന്റെ മനസ്സിൽ അങ്കുരിക്കപ്പെട്ട ഒരാശയം പ്രാവർത്തികമാക്കുക എന്നുള്ള കർമ്മ പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഏദന്റെ പറുദീസയിൽ നിർവഹിക്കപ്പെടുന്നത്. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടേയിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. നല്ലതെന്ന് ദൈവം കണ്ടു. ഈ കാര്യങ്ങളാണ് തുടർച്ചയായി നമ്മൾ ആദ്യ പുസ്തകത്തിൽ വായിക്കുന്ന ആദ്യ വാക്യങ്ങൾ. എന്നാൽ ഇങ്ങനെ ഒരു ഭാവന മനസ്സിൽ കരുതുന്ന ഒരു വ്യക്തിക്ക് ഒരു ശക്തിക്ക് മാത്രമേ അത് പൂർണ്ണമായി അതിനെ പൂർത്തീകരിക്കാൻ സാധ്യതയുള്ളൂ. ഗ്രീക്ക് ഫിലോസഫിയിൽ അങ്കുരിക്കപ്പെട്ട ഒരാശയം സാത്വികമായ ഒരു ചിന്തയിൽ നിന്നാണ് അതിന്റെ പ്രവൃത്തി തലത്തിലേക്ക് ഏത് കാര്യങ്ങളും നിർവഹിക്കപ്പെടുന്നത്. ഒരു ഉപരിപഠന വിദ്യാർത്ഥി അല്ലെങ്കിൽ റിസർച്ച് വിദ്യാർത്ഥി എപ്പോഴും പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം സാത്വികമായി ഒരാശയത്തിലൂടെ സമൂഹത്തിലെ ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യത്തിന് പരിഹാരം കണ്ടെത്തി അതിനെ പ്രാവർത്തികമാക്കുവാനുള്ള സാധ്യതകൾ പഠന വിഷയമാക്കും. ഇതാണ് റിസർച്ച് സ്റ്റഡി. ഇവിടെയും വലിയവനായ ദൈവം ആരംഭം കുറിക്കുന്നത് മറ്റൊന്നുമല്ല, മനസ്സിൽ അങ്കുരിക്കപ്പെട്ടൊരു വലിയ ആശയത്തെ അനുഗ്രഹീതമായ ചിന്തകളോടുകൂടി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യ മനുഷ്യനായ ആദമിനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ പദ്ധതിയിലുള്ള ആദ്യ കർമ്മമായിരുന്നില്ല. വെളിച്ചത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം ഭൂമിയിൽ നൽകി അത് നല്ലതെന്ന് ദൈവം കണ്ടു. തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവ സൃഷ്ടിയുടെ ഓരോ സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ അതിന്റെ ഏറ്റവും ഒടുവിൽ അതിന്റെ കൾമിനേഷൻ സമയത്താണ് ദൈവം തമ്പുരാൻ തന്റെ കരം കൊണ്ട് മണ്ണ് കുഴച്ച് തന്റെ സ്വന്തം രൂപത്തിലും ആകൃതിയിലും മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം മറ്റൊന്നുമല്ല, മനസ്സിൽ അങ്കുരിക്കപ്പെട്ട ഒരു നന്മയെ ദൈവം തമ്പുരാൻ അനുഗ്രഹീതമായി പൂർത്തീകരിച്ചതുപോലെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും സംസാരിക്കുന്ന ഞാനും ഈ ലോകത്ത് പിറക്കണമെങ്കിൽ അതൊരു അമ്മയുടെയോ അപ്പന്റെയോ മാത്രം ആഗ്രഹ പൂർത്തീകരണം മാത്രമല്ല, അഥവാ ഒരു ഭാര്യയുടെയോ ഭർത്താവിന്റെയോ മാത്രം ആഗ്രഹത്തിന്റെ പൂർത്തീകരണമല്ല, മറിച്ച് ഒരു പൈതൽ ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജനിക്കണമെങ്കിൽ ദൈവനിശ്ചയപ്രകാരം മനസ്സിലൂടെ ദൈവത്തിന്റെ പദ്ധതിയിലൂടെ ഒരുക്കപ്പെട്ട രണ്ട് വ്യക്തികൾ, ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ യോജിച്ച് അനുഗ്രഹീതമായ ഒരു കർമ്മത്തിന്റെ പിൻബലത്തിൽ ഒരു പൈതൽ ഈ ലോകത്തിൽ ജനിക്കുന്നു. അതിനാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ശരീരത്തിനാണോ ആത്മാവിനാണോ മനസ്സിനാണോ കൂടുതൽ പ്രാധാന്യം എന്ന് ഒരു ചോദ്യം ആരോടെങ്കിലും ചോദിച്ചാൽ വ്യക്തമായും നമ്മൾ മറുപടി പറയും. ക്രൈസ്തവ ജീവിതം നയിക്കുന്നവരുടെ ഉത്തരം ഇങ്ങനെ തന്നെയായിരിക്കും, ആത്മാവിനാണ് ഞാൻ പൂർണ്ണമായി കൂടുതൽ സമയം ചെലവാക്കുന്നത്. നിശ്ചയമായും അത് നിഷ്ഫലമായ അല്ലെങ്കിൽ തെറ്റായ ഒരു ധാരണയും തെറ്റായ ഒരു ഉത്തരവുമാണ്. എല്ലാ മനുഷ്യർക്കും 24 മണിക്കൂർ സമയം ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം, ഇത് മൂന്നിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏകദേശം 8 മണിക്കൂർ പ്രാർത്ഥിക്കുവാൻ, 8 മണിക്കൂർ ശാരീരികമായ കാര്യങ്ങൾക്കു വേണ്ടിയും 8 മണിക്കൂർ മാനസികമായ കാര്യങ്ങൾക്കും വേണ്ടിയും ഒരുപക്ഷെ ചെലവാക്കേണ്ടി വരും. പക്ഷെ പൂർണ്ണമായി ചിന്തിച്ചാൽ ഇതിൽ ഏറ്റവും സിംഹഭാഗം നമ്മൾ ശരീരത്തിന് വേണ്ടിയും അല്പഭാഗമൊക്കെ ആത്മാവിനെ അല്ലെങ്കിൽ ആധ്യാത്മിക അഭിവൃദ്ധിക്ക് വേണ്ടി മറ്റുള്ളവരെ കാണിക്കുവാനും ഒപ്പം ഞാനിത് ചെയ്യുന്നു എന്ന് സ്വയം ബോധ്യപ്പെടുവാനും ഒക്കെയുള്ള സമയത്തിനും, പക്ഷെ ഭൂരിഭാഗം സമയത്തിലും മനസ്സിന്റെ ആരോഗ്യത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ ഇഷ്ടപ്പെടാത്തവരാണെന്നാണ് പൊതുവെ മനഃശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. എങ്കിൽ ഒരു കെമിസ്ട്രി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ധാരാളം ഫോർമുലകൾ പരിചയപ്പെടാറുണ്ട്. അതുപോലെ ഒരു ചെറിയ ഫോർമുല നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുവാൻ എന്റെ എളിയ മനസ്സിൽ കടന്നു വന്നത്, ആരോഗ്യമുള്ള മനസ്സുള്ള വ്യക്തിക്ക് മാത്രമേ ആരോഗ്യമുള്ള ശരീരം ലഭിക്കൂ, ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവുമുള്ള വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ആരോഗ്യമുള്ള ആധ്യാത്മിക ജീവിതം നയിക്കാൻ സാധ്യതയുള്ളൂ. ആരോഗ്യമുള്ള ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ അധരം കൊണ്ട് സ്തുതിയും കീർത്തനവും ചൊല്ലുന്നത് മാത്രമല്ല, പ്രാർത്ഥനകൾ തികയ്ക്കുന്നത് മാത്രമല്ല, എത്ര പ്രാവശ്യം വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചു, എത്ര പ്രാവശ്യം വിശുദ്ധ ബലി ഞാൻ സ്വീകരിച്ചു, എത്ര കുംഭസാരം നടത്തി, എത്ര ദുഃഖവെള്ളിയാഴ്ച ഞാൻ പിന്നിട്ടു, എത്ര നേരം കുമ്പിടേണ്ടുന്ന സമയങ്ങളിൽ കുമ്പിട്ടു എന്നത് മാത്രമല്ല, അതൊക്കെ പെരിഫറലായിട്ടുള്ള കാര്യമായിട്ട് ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ആധ്യാത്മികതയിലേക്ക് നയിക്കുന്നതായ ചാനലുകളാണെന്ന് പറയാൻ നമുക്ക് സമ്മതമാണെങ്കിൽ തന്നെയും അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ആരോഗ്യത്തിന്റെ നില നിലനിർത്തുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഈ ഒരാശയത്തിന് സാധ്യതയുള്ളൂ. നമ്മൾ വീണ്ടും വേദപുസ്തകത്തിലെ ചില സംഭവങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ, പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം മുതൽ തന്നെ, പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം മുതൽ തന്നെ മനസ്സ് എന്നൊരു വാക്ക് വ്യക്തമായി വേദപുസ്തകത്തിൽ മോശ ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഇംഗ്ലീഷ് പരിഭാഷയിലും ഗ്രീക്ക് ഹീബ്രു പരിഭാഷയിലും ഒക്കെ വ്യത്യസ്തങ്ങളായ വാക്കുകളാണ് നൽകുന്നതെങ്കിലും മലയാള പരിഭാഷയിൽ കൃത്യമായിട്ട് മനസ്സെന്നൊരു വാക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ചെറുതായി ഈ വിഷയത്തെ പഠിക്കുവാൻ ശ്രമിച്ചപ്പോൾ ഹീബ്രു പദത്തിൽ ലബാബ് എന്ന ഒരു വാക്ക്, അതിന് ഹൃദയം എന്നൊരു വാക്കിന് തുല്യമായ അർത്ഥമുണ്ടെന്നും, ആൻഡ് ഇറ്റ് ഈസ് ദ സീറ്റ് ഓഫ് ഡിസയർ ആൻഡ് ഇറ്റ് ഈസ് ദ സീറ്റ് ഓഫ് ഇമോഷൻസ് എന്ന രണ്ട് അർത്ഥതലങ്ങളും പഠിതാക്കൾ അല്ലെങ്കിൽ പഠന വിധേയമാക്കിയ മഹാന്മാർ അതിനെക്കുറിച്ച് കൃത്യമായ പരിഭാഷ നൽകുന്നു. എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ കാർഡിയാക് എന്ന പദത്തിൽ ചീഫ് ഓർഗൻ ഓഫ് ഫിസിക്കൽ ലൈഫ് ആൻഡ് ഓർ ഇറ്റ് ഈസ് ദ ഹിഡൻ മാൻ ഇൻ എ പേഴ്സൺ, ഒരു മനുഷ്യനിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ ഇത് എന്നൊക്കെ അർത്ഥത്തിൽ ഈ വാക്കുകളെ പരക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതിന്റെ പ്രസക്തി എന്താണെന്ന് പരിശുദ്ധനായ പൗലോസ് ലീഹ ഫിലിപ്പിയരോട് പറയുന്നതോടൊപ്പം ഇന്ന് നമുക്കും ശാന്തമായിട്ട് ചിന്തിക്കുവാൻ ശ്രദ്ധിക്കുമ്പോൾ, വേദപുസ്തകത്തിൽ ഞാൻ പറഞ്ഞു മനഃശാസ്ത്രം എന്ന ഒരു പദം യഥാർത്ഥത്തിൽ 19-ാം നൂറ്റാണ്ടിലാണ് ലോകം അറിയപ്പെടുന്നത്, ലോകം പരിചയപ്പെടുന്നത്. ജർമ്മനിയിലെ ഒരു ശാസ്ത്രജ്ഞൻ പ്രത്യേകമായി ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചു. അതിനുശേഷം മറ്റു രാജ്യങ്ങളിലും അതേ കാലഘട്ടത്തിൽ ഉണ്ടായ ചിന്തകളും തത്വങ്ങളും ഒക്കെ ചേർത്ത് വെച്ച് സ്കൂൾസ് ഓഫ് തോട്ട് അല്ലെങ്കിൽ സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്നൊരു കൺസെപ്റ്റിലേക്കൊക്കെ വന്നുവെങ്കിലും ബി സി കാലഘട്ടത്തിൽ തന്നെ വേദപുസ്തകത്തിൽ ഈ ഒരാശയം പരക്കെ അറിയപ്പെടുകയും അത് പ്രസക്തമാണെന്നും അത് ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു വിഷയമാണെന്നും വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ചു പുറപ്പാട് പുസ്തകത്തിന്റെ 35-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളിൽ മോശ പിന്നെയും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത് യഹോവ കൽപ്പിച്ചത് എന്തെന്നാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാടെടുപ്പി നല്ല മനസ്സുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരണം. വീണ്ടും അതിന്റെ 21-ാം വാക്യത്തിൽ ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യവും തോന്നിയവനെല്ലാം സമാഗമന കൂടാരത്തിന്റെ പ്രവർത്തിക്കും അതിന്റെ സകല ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടി യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു. വീണ്ടും അതിന്റെ അവസാന ഭാഗത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ 34-ാം വാക്യം അവസാനിപ്പിക്കുന്നത് ഒഹേലിയാബിന്റെ മനസ്സിലും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ അവൻ തോന്നിച്ചിരിക്കുന്നു. അത് പൂർത്തീകരിക്കുന്നത് ഇങ്ങനെയാണ് സകലവിധ പ്രവൃത്തിയും ചെയ്യുവാൻ അവൻ അവരെ മനസ്സിൽ ജ്ഞാനം കൊണ്ട് നിറച്ചിരിക്കുന്നു. ഇത് പഴയ നിയമത്തിലെ കാര്യമെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും തുടർന്ന് പുതിയ നിയമ പുസ്തകത്തിൽ റോമാ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം ഈ പുസ്തകങ്ങളിലൊക്കെ ഈ മനസ്സിന്റെ പ്രത്യേകതകളെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാനിങ്ങനെ ദീർഘമായി സംസാരിക്കുന്നതിന് പകരം ഞാൻ സൂചിപ്പിച്ചു ശരീരത്തിന് വേണ്ടി നമ്മൾ ഏറെ ചെയ്യാറുണ്ട്, ഏറെ കഷ്ടപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് മുഖം, മുഖത്തിന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്റെയും അടിസ്ഥാനമായ ഒരു ആശയമാണ്. അതുകൊണ്ടാണ് കൊച്ചു കുഞ്ഞ് അല്പം തിരിച്ചറിവായി വരുമ്പോഴേ അമ്മയോടോ അപ്പനോടോ ചോദിക്കാറുണ്ട് ഞാൻ സുന്ദരിയാണോ ഞാൻ സുന്ദരനാണോ. അത് മുഖത്തെ കുറിച്ചുള്ള നമ്മുടെ ഒരു കൺസെപ്റ്റാണ്. അത് വളർന്നു വലുതായി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന സമയം വരെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ശരീരത്തിന്റെ ഭാഗവും മുഖം തന്നെയാണ്. കാര്യം നമ്മളെ എപ്പോഴും മറ്റുള്ളവർ കാണുന്ന ഭാഗം മുഖമായതുകൊണ്ട് ആ മുഖം ഏറ്റവും മിനുക്കപ്പെടുവാൻ നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്നു. അതിനുവേണ്ടി കൃത്രിമങ്ങളോ കൃത്രിമമല്ലാത്തതോ നൈസർഗികമായ ഏത് കാര്യങ്ങളും ചെയ്യുവാനും നമ്മൾക്കിടയാകാറുണ്ട്. പക്ഷേ അത്രയും താല്പര്യം ഒരുപക്ഷെ മനസ്സിന്റെ സാത്വികമായ തലങ്ങളിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല എങ്കിൽ നമുക്ക് തുടർന്നുള്ള സമയം ചെറുതായി 4 ചോദ്യങ്ങൾ നമുക്ക് സ്വയം ചോദിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. മനസ്സ് ഒരു വ്യക്തിയുടേത് ആരോഗ്യമുള്ളതാണോ അല്ലയോ, ഈ തിരിച്ചറിവാണ് നമുക്ക് ആദ്യ അംശം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും മറ്റുള്ളവർ പ്രാർത്ഥിക്കാത്തതിനെ കുറിച്ച് നമുക്ക് പരാതിയുണ്ട്. ആരാധന നടക്കുമ്പോൾ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന നടക്കുമ്പോൾ താമസിച്ച് കടന്നു വരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ പലപ്പോഴും മനസ്സിൽ പറയാറുണ്ട് ഇവൻ ഇത്രയും സമയം എവിടെയായിരുന്നു, ഇവൻ എന്തിനായി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. പക്ഷെ അവന്റെ പ്രയാസത്തിലോ ബുദ്ധിമുട്ടിലോ അല്ലെങ്കിൽ ഒരു ജോലി കഴിഞ്ഞുള്ള മടങ്ങി വരവിലും ദത്തപ്പെട്ട് അവൻ വന്നല്ലോ, അവൻ വരാൻ പറ്റിയല്ലോ എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കാറില്ല. ഒരു ആരാധനയിൽ ഒരാൾ സംബന്ധിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ അവന് സംബന്ധിക്കുവാനുള്ള ഇടം ഒരു മനസ്സ് ദൈവം കൊടുക്കണമേ, അതിനുള്ള സാവകാശം അവന് നൽകണമേ നമ്മൾ പ്രാർത്ഥിക്കാറില്ല. നമ്മളെല്ലാ തലങ്ങളിലും ഈ വിഷയങ്ങൾ പങ്കുവെക്കുമ്പോൾ ഹ്രസ്വമായ രീതിയിൽ വളരെ ലളിതമായ വലിയ ദൈവശാസ്ത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, മനഃശാസ്ത്രത്തിലേക്കും ഇനി കടക്കുന്നില്ല. 4 കുഞ്ഞു ചോദ്യങ്ങൾ. മനസ്സിന്റെ ആരോഗ്യനില കൃത്യമാണോ? ശരീരത്തിന്റെ ആരോഗ്യനിലയ്ക്ക് വേണ്ടി നമ്മൾ ശാരീരികമായ ലക്ഷണങ്ങളെ കണ്ടിട്ട് നമ്മൾ ഡോക്ടറെ സമീപിക്കും അല്ലെങ്കിൽ സ്വയം ചികിത്സയ്ക്ക് തന്നെ എതിരേൽക്കാറുണ്ട്. ഉദാഹരണത്തിന് മകന് വേണ്ടി ഒരു ആന്റിബയോട്ടിക് വാങ്ങി അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പകുതിയായപ്പോൾ രോഗം ശമിച്ചെങ്കിൽ അതിന്റെ ബാക്കി നമ്മൾ അവിടെ വെച്ചേക്കും. ആ വീട്ടിൽ തന്നെ മറ്റാർക്കെങ്കിലും രോഗം വന്നാൽ നമ്മൾ സ്വയം ഡോക്ടറായിട്ട് ഇത് തന്നെ കഴിച്ചാൽ മതി. ഇതെല്ലാ വീട്ടിലും നടക്കാറുണ്ട്. ഞാനും ഇതുപോലെ ചിലപ്പോഴൊക്കെ ഡോക്ടറായിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ പലപ്പോഴും ഗുരുസ്ഥാനീയരായിട്ട് അറിവില്ലായ്മയുടെ അറ്റത്ത് നിന്നുകൊണ്ട് സംസാരിക്കുമ്പോഴും മനസ്സിന്റെ തലങ്ങളിൽ 4 ചോദ്യം. 1, ഇറ്റ് ഇസ് ദ എബിലിറ്റി ടു എക്സ്പ്രസ് ക്രിസ്ത്യൻ ഹാപ്പിനെസ്. ക്രിസ്തീയമായ ഒരു സന്തോഷം പ്രകടിപ്പിക്കുവാൻ എനിക്ക് എന്റെ ജീവിതത്തിൽ സാധ്യമാകുന്നുണ്ടോ? എന്താണ് ഈ ക്രിസ്തീയമായ സന്തോഷം? ജോയ് എന്നും ഹാപ്പിനെസ് എന്നും 2 വാക്ക് പരക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മനസ്സിന്റെ പ്രതിഫലനത്തിലൂടെ ഉണ്ടാകുന്ന സന്തോഷമുണ്ട്, ലോകപരമായ ചില കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമുണ്ട്. ഉദാഹരണം, ഒരു ജന്മദിനത്തിന് ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് നൽകുകയും അല്ലെങ്കിൽ ഒന്ന് ഗ്രീറ്റിംഗ് പറയുകയും അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഹാപ്പിനെസ് ആണോ ജോയ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ഹാപ്പിനെസ്. പക്ഷെ ആ വ്യക്തിയെ എനിക്ക് ഗ്രീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അന്നത്തെ പ്രാർത്ഥനയിൽ അവനെ ഉൾപ്പെടുത്തി അവന് വേണ്ടി അവന്റെ ജന്മദിനത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് സന്തോഷിച്ചാൽ അതൊരു പക്ഷേ ജോയ് എന്ന വാക്കിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കും. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ആ സുവിശേഷകൻ പറഞ്ഞത്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു, ലോകം കണ്ട ഏറ്റവും വലിയ സന്തോഷമാണെന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുക. ഈ സന്തോഷം മറ്റുള്ളവരെ അറിയിക്കുവാനാണ് യഥാർത്ഥത്തിൽ മഞ്ഞുകാലത്ത് ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് കരോത്സംഗങ്ങൾ പോകുന്നത്. പിൽക്കാലത്ത് അത് ബേതലഹേമിൽ ഉണ്ണി പറന്നു. ഒരിക്കൽ ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയം, ബാംഗ്ലൂരിന് 80 കിലോമീറ്റർ ദൂരെ തുങ്കൂർ എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് 18 ഓർത്തഡോക്സ് കുടുംബങ്ങളും 18 മർത്തോമ കുടുംബങ്ങളും ഉണ്ട്. രണ്ടുപേരും മത്സരിക്കുകയാണ് ആരാണ് കൂടുതൽ ആധ്യാത്മികതയുള്ളവർ. ഭാഗ്യവശാൽ വർഷം തോറും ക്രിസ്മസിന്റെ കരോൾ ഇറങ്ങുന്നത് ഓർത്തഡോക്സുകാരും ആ സംഘത്തിൽ കൂടുതൽ പാട്ടുപാടാൻ കടന്നു വരുന്നത് മർത്തോമ സഭയിലെ 18 കുടുംബത്തിലെ അംഗങ്ങളും അവിടെ പഠിക്കുന്ന കുട്ടികളുമാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഓർത്തഡോക്സുകാർക്ക് ഒരു നിയമമുണ്ട്. അവിടുത്തെ നിയമം, ഓർത്തഡോക്സുകാരുടെ ഭവനത്തിൽ കയറുമ്പോൾ അവർ കാപ്പിയും സ്വീകരിക്കും പണവും സ്വീകരിക്കും. പക്ഷേ മർത്തോമക്കാരുടെ ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ പാട്ടുപാടും കാപ്പി സ്വീകരിക്കും പണം സന്തോഷത്തോടെ തിരസ്കരിക്കും അല്ലെങ്കിൽ വേണ്ട എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തും. പക്ഷേ ഒരു മർത്തോമ വീട്ടിൽ ചെന്ന് പാട്ടുപാടി കഴിഞ്ഞപ്പോൾ ആവേശം മൂത്തിട്ട് സംഘാംഗങ്ങൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഇങ്ങനെ പാടി, വേദലഹേമിൽ ഉണ്ണി പിറന്നു കാപ്പി ഉടപ്പച്ച, വേദലഹേമിൽ ഉണ്ണി പിറന്നു കാശു ഉടപ്പച്ച. അന്ന എനിക്കൊരു കാര്യം മനസ്സിലായത്, കർത്താവ് പിറന്നതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് കിട്ടും, പൈസയും കിട്ടും കാപ്പിയും കിട്ടും. ഇതാണ് നമ്മുടെ സന്തോഷമെങ്കിൽ ഇതല്ല യഥാർത്ഥത്തിൽ മനസ്സിന്റെ സന്തോഷം. മറ്റുള്ളവനൊരു നന്മ കിട്ടുന്നതിൽ നമുക്ക് സന്തോഷമുണ്ടോ? ഉദാഹരണം, നമ്മുടെ ഭദ്രാസനത്തിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു റാഫിൾ ടിക്കറ്റ് വിറ്റുകൊണ്ടിരിക്കുക. ഇത് വിൽക്കുന്നവരുടെ മനസ്സിലും എന്റെയിലും ഇരിപ്പുണ്ട് 10 ടിക്കറ്റ്. ഞാനൊരു 9 പേരെ ഇപ്പൊ കണ്ടുപിടിച്ചു. ഇനി ഒരാളെ കൂടെ കണ്ടുപിടിച്ചാൽ അത് ഞാൻ പള്ളിയിൽ നിന്ന് സ്വീകരിച്ചതാണ്, 10 എണ്ണം എനിക്ക് തിരിച്ചു കൊടുക്കും, എനിക്കൊരു സന്തോഷം. പക്ഷേ എന്റെ മനസ്സിലുമുണ്ട് ദൈവമേ ഇതിൽ 1 എണ്ണമെങ്കിലും ബാക്കി വരുമ്പോൾ ആ 1 സമ്മാനം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന ഒരു ചിന്ത എന്നെ ഭരിക്കുന്നുണ്ടെന്ന് എന്റെ ഒരു വിചാരം. ഞാൻ മനുഷ്യനായതുകൊണ്ടായിരിക്കാം, എന്നെ കേൾക്കുന്ന ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കണമെന്നില്ല. എന്നാൽ ഏറ്റവും ഒടുവിൽ വന്ന് ആ നറുക്കെടുക്കുന്ന സമയത്ത് വന്നൊരാൾ ടിക്കറ്റ് എടുത്തു, ആ ആൾക്ക് 1 സമ്മാനം അടിക്കുകയും ചെയ്തു. എന്റെ ശ്രോതാക്കളോടുള്ള എന്റെ ഒരു ചോദ്യം, നിങ്ങൾ അതിൽ ആത്യന്തികമായി സന്തോഷിക്കുമോ ഇല്ലയോ? എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ മനസ്സുകൊണ്ടായാലേ ഞാൻ അറിയാതെയെങ്കിലും വേദനയോടെ നോക്കും, ഇത് ഞാൻ അങ്ങ് എടുത്താൽ മതിയായിരുന്നല്ലോ എന്നൊരു ചിന്ത. ഇതാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെതായ ഒരു തലം. മറ്റുള്ളവന്റെ സന്തോഷത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കാറില്ല. വാക്കുകൊണ്ട് പ്രകടിപ്പിക്കും, കൺഗ്രാചുലേഷൻ എന്നൊക്കെ പറയും, ഇൻഷാ അള്ളാ എന്നൊക്കെ പറയും, ഇതെല്ലാം നമ്മൾ വാക്കുകൊണ്ട് പ്രകടിപ്പിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ടോ? ഞാൻ ആരെയും വിധിക്കുവാനല്ല ഇത് വാക്ക് സംസാരിക്കുന്നത്. സ്വയം അവനവൻ അവനവനോട് ചോദിക്കുക, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ എനിക്ക് സന്തോഷിക്കാനിടയാകുന്നുണ്ടോ? മറ്റുള്ളവന്റെ സങ്കടത്തിൽ എനിക്ക് ആത്മാർത്ഥമായി ഒരു സിമ്പത്തറ്റിക് രീതിയിൽ അല്ല, ഒരു എംപത്തറ്റിക് ബീയിങ് വിത്ത് ഓർ ഫീലിംഗ് വിത്ത് ദറ്റ് പേഴ്സൺ എന്നൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് മാറുവാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് ചെല്ലാം. രണ്ടാമത്തെ ചിന്ത ഇങ്ങനെയാണ്, ദ എബിലിറ്റി ടു എക്സ്പ്രസ് ക്രിസ്ത്യൻ പീസ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിന്റെ ഗിരിപ്രഭാഷണ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് 5 മുതലുള്ള അധ്യായം. ആ 5-ാം അധ്യായം താഴേക്ക് വായിക്കുമ്പോൾ അത് ഏറ്റവും ഒടുവിലേക്ക് ചെല്ലുമ്പോൾ 9-ാം വാക്യത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. യഥാർത്ഥത്തിൽ കേൾക്കാൻ നല്ല ഭംഗിയുള്ള ഒരു വാക്കാണ്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. എന്താണ് സമാധാനം എന്ന് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ കേട്ടും പഠിച്ചും പരിചയമുള്ളവരായതുകൊണ്ട് ആ വാക്കിലേക്കല്ല ഞാൻ പ്രവേശിക്കുന്നത്, അതിന്റെ ചില പ്രത്യേക മേഖലകളിലേക്ക് നമുക്കൊന്ന് കടന്നെത്തിക്കാം. ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരവർ ചെയ്യുന്നത് നല്ലതാണ്, അവരവർ സമാധാനത്തിന്റെ വക്താക്കളുമാണ്. ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ആ കാര്യം കുഴപ്പമായേനെ, ഞാൻ അന്നേരം ആ സ്ഥലത്തില്ലായിരുന്നെങ്കിൽ ആ കാര്യം നിർവഹിക്കപ്പെടുകയില്ലായിരുന്നു. പക്ഷെ ദൈവം പഠിപ്പിക്കുന്ന ചിന്ത അങ്ങനെയല്ല, ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോ കാര്യത്തിലും വ്യാപൃതരാകുന്നു. അത് കുടുംബസ്ഥയാകാം, കുടുംബനാഥനാകാം, ഒരു വികാരിയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ചുമതലപ്പെട്ടവർ ചുമതലപ്പെടുന്ന വ്യക്തിയാകാം. യേശുക്രിസ്തു ഓർമ്മിപ്പിക്കുന്നത് ശുശ്രൂഷകനായിരിക്കുക എന്നതും ശുശ്രൂഷിക്കപ്പെടുക എന്ന ചിന്തയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ക്രിസ്തു എപ്പോഴും ഒരു സേവകന്റെ, ഒരു വിനയമുള്ള ഒരു മനുഷ്യന്റെ രൂപത്തിൽ, ഒരു താഴ്മയുടെ പ്രതിരൂപത്തിലാണ് ശിഷ്യന്മാരോടും നമ്മളോടും ഒക്കെ ഇടപെട്ടത്. പക്ഷെ നമ്മൾ പലപ്പോഴും ചെറുതായി ലഭിക്കുന്ന അധികാരങ്ങളെ വിപുലപ്പെടുത്തി വലിയ കാര്യങ്ങളാക്കി മാറ്റുമ്പോൾ യഥാർത്ഥത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവരാണോ അതോ സമാധാനം നഷ്ടപ്പെടുത്തുന്നവരാണോ എന്ന് ശാന്തമായി ചിന്തിക്കും. ഉദാഹരണം പറഞ്ഞാൽ മുസ്ലിം സഹോദരങ്ങൾ തമ്മിൽ കാണുമ്പോൾ, നമ്മൾ മുസ്ലിങ്ങൾ അല്ലെങ്കിലും നമുക്കൊക്കെ അറിയാവുന്ന രണ്ട് വാക്കുകളുണ്ട്, അസ്ലാം അലൈക്കും, തിരിച്ചുള്ള വാക്ക് നമുക്കറിയാം വലൈക്കും അസ്ലാം. എന്തോ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ നമ്മൾ മാറി തിരിച്ചുമൊക്കെ ഉത്തരവൊക്കെ പറഞ്ഞ് രക്ഷപ്പെടും. അള്ളാഹുവിന്റെ, വലിയവനായ ദൈവമായ അള്ളാഹുവിന്റെ സമാധാനവും സന്തോഷവും എന്റെ സ്നേഹിത നിനക്കുണ്ടാകട്ടെ. തിരിച്ചു പറയുന്നു, വളരെ ആത്മാർത്ഥമായിട്ട് പറയേണ്ടത് ഒരു വാക്ക്, നിനക്കും യാതൊരു കുറവുമില്ലാതെ അതുപോലെ ഉണ്ടാകട്ടെ. ശ്രേഷ്ഠമായ പ്രതിവാക്യങ്ങൾ അല്ലെങ്കിൽ പരസ്പരം അഭിസംബോധന ചെയ്ത് പറയാനുള്ള വാക്കുകൾ. ഹൈന്ദവ പശ്ചാത്തലം പരിശോധിച്ചാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കണ്ടാൽ നെഞ്ചോട് ചേർത്ത് കയ്യിലെ വിരലുകൾ ഒതുക്കി പിടിച്ച് ഇങ്ങനെ പറയണം, നമസ്തേ അല്ലെങ്കിൽ നമസ്കാർ. എന്റെ സ്നേഹിത, നിന്നിൽ ദൈവ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്നു. ഈ നിറഞ്ഞു തുളുമ്പിയ ദൈവ ചൈതന്യം നിന്നിലുള്ളത് കൊണ്ട് ഞാൻ നിന്നെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. തിരികെയും ഈ ബഹുമാനം തിരികെ കൊടുക്കുവാനാണ് പരസ്പരം നമസ്തേ എന്ന വാക്ക് പറയുന്നത്. ഞാൻ ആദ്യമായി ഒരു വിദേശ യാത്ര ചെയ്ത് 2000 ദുബായിലേക്കുള്ളൊരു യാത്രയിൽ അന്ന് ഇന്ത്യയുടെ ഫ്ലൈറ്റിലാണ് പോയത്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കയറാനായിട്ട് സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ, അന്ന് ബ്രിഡ്ജ് ഒന്നുമില്ല, സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ ഒരു സ്ത്രീ, നന്നായിട്ട് വസ്ത്രം ധരിച്ചൊരു സ്ത്രീ, അതിനകത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീയാണ്. ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത് അല്പം താമസിച്ചു. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് കയറി ചെല്ലുമ്പോൾ എന്നെ കണ്ടു തൊഴുതു. ഞാൻ എന്റെ ഷമാശന്റെ കാലഘട്ടമാണ്, അന്ന് ഞാൻ കരുതി എന്നോടുള്ള ബഹുമാനം കൊണ്ടായിരിക്കും ഇവരെന്നെ തൊഴുതെന്നാണ് എനിക്കറിയാതെ എന്റെ മണ്ടത്തരത്തിൽ ഞാൻ ചിന്തിച്ചത്. പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുന്നതിന്റെ പുറകിൽ തന്നെ വേറെ രണ്ടുപേരൂടെ കയറി വന്നു. ഞാൻ വെറുതെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെ കാണുമ്പോഴും ഈ സ്ത്രീ തൊഴുതുന്നു. അപ്പൊ എനിക്ക് ഇതൊന്നും മനസ്സിലായില്ല. ഞാൻ കരുതിയത് ഞാൻ ചെമ്മാശനായതുകൊണ്ട് എന്നെ തൊഴുതാണ്. പക്ഷെ അതല്ല, ആർഷഭാരതത്തിന്റെ സംസ്കാരം അവർ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്: നിന്നിൽ ദൈവചൈതന്യമുണ്ട്, ആ ചൈതന്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഈ വികാരമാണ് ഭാരത സംസ്കാരത്തിലെ പ്രസക്തമായ ആശയം. ഇനി നമുക്ക് നമ്മുടെ ക്രൈസ്തവ സംസ്കാരത്തിലേക്കൊന്ന് കയറി നോക്കാം. നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ അഭിസംബോധന ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഈസ്റ്ററിന്റെ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പം മറുപടി ഞാൻ പ്രതീക്ഷിച്ചത് സത്യമായും അവനുയർത്തെഴുന്നേറ്റിരിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന വാക്കിങ്ങനെയാണ്, ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നോമ്പ് വീടൽ ഞങ്ങൾക്ക് കിട്ടിയാൽ മതി. ഇതാണ് നമ്മുടെ ചിന്ത. അത് കഴിഞ്ഞു ക്രൈസ്തവൻ കുരിശു വരയ്ക്കുന്ന രീതി ഓരോ സഭയിലും വ്യത്യാസമാണ്. ഓർത്തഡോക്സുകാരന്റെ കുരിശ് തന്നെ സൺഡർ സ്കൂളിൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ പഠിപ്പിക്കുക. അമ്മ പഠിപ്പിച്ച കുരിശ് ഓരോരുത്തരെ കൊണ്ടും നമ്മൾ കുരിശൊന്ന് വരച്ചാൽ ഓരോ നീളത്തിലും ഓരോ വീതിയിലും ഉള്ള കുരിശ് ഉണ്ടാകും. അവിടെ തന്നെ നമ്മൾ വ്യത്യസ്തരായി. പക്ഷെ നമ്മൾ വിളിക്കുന്നത് ക്രിസ്ത്യാനി എന്നാണ്. ക്രിസ്തുവിന്റെ കുരിശിനെ നമ്മൾ ധ്വനിക്കുമ്പോൾ, ഈ ഫിലിപ്പ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ കുരിശിന് ശത്രുക്കളായി മാറുന്നത് പോലെ, അതിന്റെ 3:18 ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ കുരിശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. ഞാൻ വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നില്ല, ഇപ്പോൾ സാന്ദർഭികമായ വാക്ക് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. ഇങ്ങനെ വ്യത്യാസങ്ങളുടെ മധ്യത്തിൽ നമ്മളെ ഒരുമിപ്പിക്കാൻ വേണ്ടി സഭ പഠിപ്പിച്ച ഒരാശയമാണ് യഥാർത്ഥത്തിൽ കുരിശിന്റെ അനുഭവം പങ്കുവെക്കുവാൻ, അല്ലെങ്കിൽ സമാധാനത്തിന്റെ ദൂത് പങ്കുവെക്കുവാൻ, പരസ്പരം സമാധാനം കൊടുക്കുന്ന ഒരു വേദി. വിശ്വാസ പ്രമാണം കഴിഞ്ഞ് പദവിയിലേക്ക് പുരോഹിതൻ പ്രത്യേകമായ ബലികർമ്മത്തിന് വേണ്ടി ഒരുങ്ങി കയറുമ്പോൾ സമാധാനത്തിന്റെ പ്രാർത്ഥനയുമായിട്ടാണ് ആ കർമ്മം ആരംഭിക്കുന്നത്. ആ സമയത്ത് ദൈവം കാർമികനിലൂടെ എന്ന് പറഞ്ഞാൽ ബലിവസ്തുവിലൂടെ, കാർമികനിലൂടെ ശുശ്രൂഷകന് കൈമാറിയ സമാധാനം മറ്റുള്ളവർക്ക് കൈമാറുമ്പോൾ, നമ്മൾ ഇത് ചിന്തിച്ചുകൊണ്ടാണോ ഇത് പരസ്പരം കൈമാറുന്നതെന്ന് ശാന്തമായിട്ട് ചിന്തിക്കുക. പണ്ടൊക്കെ അപ്പച്ചന്മാര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ആ സമയത്ത് പരസ്പരം ഈ കൈവസൂരി കൊടുക്കുമ്പോൾ അവരുടെ മുഖം പ്രസന്നമായിരിക്കും. ഇപ്പൊ അങ്ങനല്ല, നമ്മൾ ഓരോ പള്ളിയിലും ശ്രദ്ധിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്ത് തന്നെ നേരത്തെ പോയി നീക്കത്തോളൂ. അല്ലാത്തൊരു സ്ഥലത്തെങ്ങാണ്ട് നിന്നുപോയാൽ അത് തീരുന്നത് വരെയും നമ്മുടെ മനസ്സാകുലതയിലും പ്രയാസത്തിലും ആ സമയത്താണ് അച്ഛൻ കൂടെ കൂടെ ഇങ്ങോട്ട് തിരിഞ്ഞു എന്ന് പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. അങ്ങനെ പറഞ്ഞ് സമാധാനം കൊണ്ടു തരുമ്പോഴും നമ്മളൊരു കൊറിയർ സർവീസുകാരനെ പോലെ ലാഘവത്തോടുകൂടി കർമ്മം ചെയ്യാറുണ്ട്. അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കും, എന്നാ നീയും കുറച്ചു കൊണ്ട് കഴിച്ചോ എന്ന അർത്ഥത്തിൽ അപ്പുറത്ത് അവരെന്നെ കൈമാറും. ഇതല്ല സമാധാനം. എന്നാൽ സമാധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ശുദ്ധിയോടുകൂടി അപരന്റെ നന്മയെ സ്വീകരിപ്പാനും അപരനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് ഉയരാനും നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ വിഷയം, എബിലിറ്റി ടു എക്സ്പ്രസ് ക്രിസ്ത്യൻ ലവ്. ക്രിസ്ത്യൻ ലവ് എന്ന വാക്ക് പ്രത്യേകിച്ച് ടീനേജേഴ്സിനോടൊക്കെ ഒരു വാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ അവരുടെ മനസ്സിന് ഇഷ്ടമുള്ളൊരു ചില വാക്കുകളിൽ പെട്ടൊരു വാക്കാണ് ലവ് എന്നൊരു വാക്ക്. എന്നാൽ യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന സ്നേഹവും നമ്മളൊക്കെ ഉൾക്കൊള്ളുന്നതും പഠിച്ചതും പ്രകടിപ്പിക്കുന്നതുമായ സ്നേഹവും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇറ്റ് ഈസ് ആൻ അൺകണ്ടീഷണൽ ലവ്. വ്യവസ്ഥകളില്ലാത്ത സ്നേഹം കർത്താവ് നമ്മളോട് കാണിക്കുമ്പോൾ നമ്മളൊക്കെ പരസ്പരം പ്രകടിപ്പിക്കുന്നത് വ്യവസ്ഥകളോടെയുള്ള സ്നേഹമാണ്. എനിക്ക് എന്ത് ലഭിക്കും, ഞാൻ ഇന്ന കർമ്മം ചെയ്താൽ എന്ത് ലഭിക്കും. പത്രോസും കർത്താവിനോട് ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവെ നിന്നോടൊപ്പം പ്രതിസന്ധിയിലും പ്രയാസത്തിലും സുഖത്തിലും സങ്കടത്തിലും ഒക്കെ നിന്നെ ഞാൻ പിൻപറ്റി, എന്ത് പ്രതിഫലം എനിക്ക് ലഭിക്കും. ശിഷ്യനായിട്ട് പോലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പള്ളിയിൽ വരുമ്പോഴും ഈ ചോദ്യം ചോദിക്കാറുണ്ട്. ഒരു പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോൾ, ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് എനിക്ക് നാട്ടിലെ ഒരു ഉദാഹരണം പറയാനുള്ളത്, ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ 27 ഘട്ടം 28 ഘട്ടം ഇങ്ങനെ രണ്ട് ചടങ്ങ് നമ്മൾ ഇവിടെ ഉണ്ടെന്ന് എന്റെ ഒരു മനസ്സിലാക്കൽ വിടുത്ത് ഞാൻ ഒന്നും പങ്കെടുത്തിട്ടില്ല. നാട്ടിൽ ഇപ്പൊ അച്ഛന്മാരെ പോലും വിളിച്ച് മുമ്പിക്കൊണ്ട് നിർത്തും. ഈ ചരട് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല, അവിടെ നിന്നാ മതി, ചരട് കെട്ടും, അതിനുശേഷം എല്ലാം കൂടെ കവന്ന് വീണ് സ്വർണം കൊണ്ട് ആ കൊച്ചിനെ അങ്ങ് മൂടും. പക്ഷെ അവിടെ പ്രാർത്ഥിക്കാൻ അച്ഛനോട് ആവശ്യപ്പെടാറില്ല. അത് കഴിഞ്ഞാൽ വിഭവ സമൃദ്ധമായ ഒരു ഭക്ഷണമേളവും നമുക്ക് അവിടെ കാണാം. പക്ഷേ ഈ കുഞ്ഞിനെ ഈ സ്വർണം കൊണ്ട് മൂടുന്നതിന് മുമ്പ് തലേ ദിവസം ഈ സ്വർണം കൊണ്ടുവന്നവരുടെ വീട്ടിൽ ഒരു ചർച്ചയുണ്ട്. ചർച്ച മറ്റും തലേ ദിവസം എന്ന് പറഞ്ഞാൽ തലേ ആഴ്ചയിൽ അവര് നമ്മുടെ കൊച്ചിന് എത്ര ഇട്ടത്, അവര് 2 ഗ്രാമാണ് എന്ന, അന്നത്തെ വില 5000 ആയിരുന്നു, ഇപ്പൊ 2 ഗ്രാം വേണമെങ്കിൽ 6000 ആകും, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, 1.5 ഗ്രാം മതി, എന്ത് കിട്ടി അതിന്റെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. ഇതാണ് പകരത്തിന് പകരം ഉള്ള സ്നേഹം നമ്മൾ പങ്കുവെക്കുമ്പോൾ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ പരിചയപ്പെട്ടതാണ്, ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീടിന്റെ ഹൗസ് വാർമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിലുള്ള സകല പാത്രക്കടയിൽ നിന്ന് സാധനങ്ങളെല്ലാം കൂടെ വാങ്ങിച്ച് അവർക്ക് കൊണ്ടുകൊടുത്തു. ഇതൊന്നും ഉപയോഗമുള്ളതല്ല, ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പൊട്ടിപ്പോകുന്നതുകൊണ്ട്, ചൈനക്കാരുണ്ടാക്കിയതുകൊണ്ട് ഉണ്ടാക്കാത്തതുകൊണ്ട് പല സാധനങ്ങൾ. അപ്പൊ അതിൽ ബുദ്ധിമാനായ കുടുംബനാഥൻ പറഞ്ഞു, ഇതൊന്നും നമുക്ക് എടുക്കണ്ട, ഇനിയും നമ്മുടെ കുടുംബങ്ങളിൽ ഹൗസ് വാർമിംഗ് നടക്കും, ഇത് തന്നെ കവർ അങ്ങോട്ട് മാറ്റിയിട്ട് വാചകം അങ്ങോട്ട് മാറ്റിയിട്ട് എഴുതി തിരിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങോട്ട് തരുന്നതിനെ അതുപോലെ തിരികെ കൊടുക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ കർത്താവ് പഠിപ്പിച്ച സ്നേഹം ഞാൻ പറഞ്ഞു, പകരത്തിന് പകരമല്ല, എനിക്ക് എന്ത് ലഭിച്ചില്ലെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി കുരിശിൽ കയറുവാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് മനുഷ്യനായി മനുഷ്യാവതാരം ചെയ്തവനാണ് ക്രിസ്തു. എന്റെ ജീവിതത്തിൽ ഒരു കൊച്ചുദാഹരണം ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. ഞാൻ എന്റെ സഹോദരൻ, എനിക്ക് ഇളയ സഹോദരനുണ്ട്, അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുന്നു. അദ്ദേഹം വരുമ്പോഴൊക്കെ എയർപോർട്ടിൽ ഞാൻ സ്വീകരിക്കാൻ ചെല്ലും. കാരണം നിങ്ങളുമായിരിക്കും അനിയനോട് എനിക്ക് കൂടുതൽ സ്നേഹമുള്ളത് കൊണ്ടാണ്. പക്ഷേ എത്ര തിരക്കാണെങ്കിലും, ഞാൻ ഇടയ്ക്ക് കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്താണെങ്കിൽ പോലും ലീവ് എടുത്തു പോലും ഞാൻ എയർപോർട്ടിൽ ചെന്ന് നിൽക്കും. ചെന്ന് നിന്നിട്ട് അവിടെ നിൽക്കുന്നവരെ കരയിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ തമ്മിൽ കെട്ടിപ്പിടിച്ച് കരയാറുണ്ട്. അത് കണ്ടുകൊണ്ട് നിൽക്കുന്നവൻ പോലും കരഞ്ഞു, അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെയും നല്ല അച്ഛന്മാർ ഈ കേരളത്തിലുണ്ടല്ലോ. പക്ഷേ കെട്ടിപ്പിടിക്കുമ്പോഴും എന്റെ കണ്ണ് യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് ആ കൊണ്ടുവന്ന പെട്ടിയിലോട്ട് ഇങ്ങനെ ഞാൻ വെറുതെ നോക്കാറുണ്ട്. അത് ഞാൻ പറഞ്ഞതൊക്കെ അതിനകത്തുണ്ടോ എന്ന അർത്ഥത്തില്ല. പക്ഷെ തിരികെ പോകുന്ന പല സന്ദർഭങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 3 കൺവെൻഷനുണ്ട്, അത് ഒന്നങ്ങ് തൃശ്ശൂരാണ്, ഒന്ന് പാലക്കാട്ടാണ്, അവിടെയാണ് ഇവിടെയാണ്. വെറുതെ ആയിരിക്കും, കാരണം തിരിച്ചു പോകുമ്പോൾ അവന്റെ കയ്യിൽ നിന്നൊന്നും എനിക്ക് ലഭിക്കത്തില്ലെന്നറിയാം, വരുമ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ കൊണ്ടുവരുമെന്നറിയാം. ഇതാണ് കരച്ചിലിന്റെ പിൻബലത്തിൽ ഞാൻ ചെയ്ത കാര്യമെങ്കിൽ കേൾവിക്കാരെ ഞാൻ അക്കൂട്ടത്തിൽ കൂട്ടുന്നില്ല. പലപ്പോഴും നമ്മുടെ സ്നേഹം ഇപ്രകാരം ലഭിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ആരോഗ്യമുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകുവാൻ വേണ്ടിയുള്ള ശ്രദ്ധ ഇതിലൂടെ ലഭിക്കട്ടെ. അവസാനമായി, എബിലിറ്റി ടു എക്സ്പ്രസ് ക്രിസ്ത്യൻ ഫ്രീഡം. ഗലാത്യ ലേഖനമാണ് ഈ ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന സമയം.
ഞാൻ പൂർത്തീകരിക്കുന്നത് എങ്ങനെയാണ്? 5-ാം അധ്യായം, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ ഇതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമ മുഖത്തിൽ പിന്നെയും കുടിയും പോകരുത്. ആ വേദഭാഗം താഴോട്ടൊക്കെ വായിച്ചാൽ ക്രിസ്തു ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ ജനിച്ച് വളർന്ന് വലുതായി ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ കരങ്ങളായി പ്രവർത്തിക്കുമ്പോൾ അതിലൂടെയുള്ള സന്തോഷത്തിന് വിളിക്കുന്ന പേരാണ് സ്വാതന്ത്ര്യം. അല്ലാതെ ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു തീർക്കാൻ ലഭിക്കപ്പെടുന്ന ഒരവസ്ഥയല്ല സ്വാതന്ത്ര്യം. ഈ 4 ചോദ്യങ്ങൾ സ്വയം ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം പൂർത്തീകരിക്കുന്നതോടൊപ്പം വിശ്വാസ സമൂഹത്തോടും ഞാൻ ഇതേ കാര്യം ആവശ്യപ്പെടുന്നു. തൊട്ടടുത്തിരിക്കുന്ന ആളിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, കേൾക്കുന്ന ഓരോ വ്യക്തിയും ഈ 4 ചോദ്യം ചോദിക്കുക. ആമൈ ദ എബിലിറ്റി ടു എക്സ്പ്രസ് ക്രിസ്ത്യൻ ഹാപ്പിനെസ്, ദ എബിലിറ്റി ടു എക്സ്പ്രസ് ക്രിസ്ത്യൻ പീസ്, ദ എബിലിറ്റി ടു എക്സ്പ്രസ് ക്രിസ്ത്യൻ ലവ്, ആൻഡ് ദ എബിലിറ്റി ടു എക്സ്പ്രസ് ക്രിസ്ത്യൻ ഫ്രീഡം. ഈ 4 ചിന്തകൾ നമ്മുടെ മനസ്സിനെ സ്വാന്തനപ്പെടുത്തുമെങ്കിൽ നമ്മുടെ മനോഭാവങ്ങൾ മാറ്റപ്പെടും, നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിൽ വളരെ സന്തോഷം നിലനിൽക്കും. ആ സന്തോഷം ആണ് യഥാർത്ഥത്തിൽ ഫിലിപ്പിയ ലേഖനത്തിലൂടെ കർത്താവ് നമ്മളെ പരിചയപ്പെടുത്തിയത്, പ്രത്യേകിച്ച് പൗലോസ്ലീഹ. ഈ ചിന്തയോടുകൂടി സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയായതൊക്കെയും ചിന്തിച്ചു കൊള്ളുകയും, ഇങ്ങനെ ഒരു അനുഗ്രഹം ദൈവം നമുക്ക് നൽകട്ടെ. വരുന്ന ആഴ്ച നമ്മൾ വീണ്ടും സംഗമിക്കുന്നത് വരെയും കർത്താവ് നമ്മളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുമതലപ്പെട്ടവരോടുള്ള നന്ദിയും എന്നെ കേട്ടവരോടുള്ള പ്രത്യേകമായ നന്മയും അനുഗ്രഹങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പൂർത്തീകരിക്കും.
ബഹുമാനപ്പെട്ട ഐസക്കച്ചൻ, ഫിലിപ്പിയ ലേഖനവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തെ ആധാരമാക്കി വളരെ സവിസ്തരം മനുഷ്യ ജീവിതത്തിൽ, പ്രത്യേകിച്ച് മനുഷ്യ മനസ്സിന്റെ ചിന്തകൾക്കുണ്ടാകേണ്ടതായ, ക്രിസ്തീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകേണ്ടതായ മേന്മകളെ കുറിച്ചാണ് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചത്. ഫിലിപ്പിയ ലേഖനം എഴുതുവാനുള്ള സാഹചര്യം നമുക്കറിയാം. അതോടൊപ്പം ആ ഫിലിപ്പിയ ലേഖനത്തിൽ ഏറ്റവും കൂടുതൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത് സന്തോഷിക്കുക എന്നുള്ളതായ പദമാണ്. സന്തോഷിക്കുക, എപ്പോഴും സന്തോഷിക്കുക, ക്രിസ്തുവിൽ സന്തോഷിക്കുക എന്നത് കൂടെ കൂടെ ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ ലേഖനം എഴുതിയത് എവിടെ വെച്ചാണെന്നുള്ളതും നമുക്ക് അറിയാം. അദ്ദേഹം ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന അവസരത്തിൽ, ഒരു കാരാഗ്രഹത്തിൽ കിടക്കുന്ന മനുഷ്യൻ മറ്റു മനുഷ്യരോട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ സന്തോഷിക്കുക, എപ്പോഴും സന്തോഷിക്കുക, ക്രിസ്തുവിൽ സന്തോഷിക്കുക. ഒരുപക്ഷെങ്കിൽ അങ്ങനെ ഒരു ക്രിസ്തീയതയുടെ ഏറ്റവും ഔന്നത്യത്തിൽ മാനസികമായിട്ടും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന മനുഷ്യൻ മാത്രമേ ഇങ്ങനെ സംസാരിക്കുവാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുവാനും ക്രിസ്തുവിൽ സമാധാനം കിട്ടുത്തുവാനും ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുവാനും ഒക്കെ ഏറ്റവും കൂടുതൽ ആഹ്വാനം ചെയ്യുന്ന ഒരു അധ്യായം, ഒരു ലേഖനം തന്നെയാണ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. അത് പ്രത്യേകിച്ച് ഒരിക്കൽ കൂടെ നമ്മുടെ അതിൻ്റെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എപ്രകാരമായിരിക്കണം എന്നുള്ളത് ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മെ ഓർമ്മിപ്പിച്ചു. വളരെ അനുഗ്രഹമായി തിരുവചനത്തിൽ നിന്ന് നമുക്ക് ഈ ആഴ്ചയും നമുക്ക് ശ്രവിക്കുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വചനങ്ങൾക്ക് തീർച്ചയായിട്ടും ഇടയാക്കി എന്നുള്ളത് ഈ സമയത്ത് സന്തോഷത്തോടെ ഓർക്കുകയും ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി അറിയിക്കുകയും തുടർന്നുള്ളതായ ആഴ്ചകളിലും അച്ഛൻ്റെ സാന്നിധ്യവും അച്ഛൻ്റെ തിരുവചന സന്ദേശവും നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ അച്ഛനോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം ഈ സമയത്ത് അറിയിക്കുന്നു. അഭിനന്ദ്യ തിരുമേനി ഡിറ്റോയിറ്റിൽ നിന്ന് ഡാലസിലേക്കുള്ള യാത്രയിലാണ്. അതുകൊണ്ടാണ് തിരുമേനി ഇന്ന് ഇതിലെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കാത്തത്. തിരുമേനിയുടെ യാത്രയിൽ ദൈവ കൃപ കൂടെ ഇരിക്കുവാൻ തക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇനിയുമുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. രോഗികളായിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദിനംതോറും നാം പ്രാർത്ഥിക്കുന്ന അനേകം മനുഷ്യരുണ്ട്. പ്രത്യേകിച്ച് അവരെ വീണ്ടും കരങ്ങളിൽ സമർപ്പിക്കാം. അതോടൊപ്പം പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു രാജൻ എന്നയാള്, ലിവർ സിറോസിസ് ആയിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അദ്ദേഹത്തെ ഓർക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ദിനംതോറും ഓർക്കാനുള്ള രാജി, അശ്വിൻ,
ഡാനി എല്ലാവരെയും ദൈവകാര്യങ്ങളിൽ വീണ്ടും നമുക്ക് സമർപ്പിക്കാം. പൂർണ്ണ സി വൈ മാത്യു, പൂർണ്ണ സൗഖ്യം പ്രാപിപ്പാനും ദൈവത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഈ രോഗത്തിന്റെ കാലയളവ് ദൈവം ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുൻപായിട്ട് സുവിശേഷ ഗീതങ്ങളിലെ അവസാനം കാണുന്ന മറപ്രേമിന്റെ അനുതാപത്തിന്റെ ബൗസോ നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യും.
കർത്താവേ കരയില്ലാത്ത ഹൃദയമേ ചരുളിടണമേ, വിളയാധികാരം ചെയ്തതിനാൽ മുന്നേ കാളതു വഷളായി. കർത്താവേ
അനുഗ്രഹങ്ങൾക്കും തിരുവചനങ്ങൾക്കും ദൈവികമായ എല്ലാ നടത്തിപ്പുകൾക്കും വേണ്ടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. വിവിധ സ്ഥലങ്ങളിൽ ഒരേ ആത്മാവിൽ ദൈവത്തിന് മുമ്പാകെ നമ്മളെ സമർപ്പിക്കാം. കഷ്ടതയും ദുഷ്ടതയും സന്തോഷവും ഒക്കെ ഈ നിറഞ്ഞ ലോകത്തിൽ ദൈവത്തിന്റെ മക്കളായി ദൈവ സാന്നിധ്യത്തിൽ സാദൃശ്യത്തിലും ജീവിപ്പാൻ ദൈവാത്മാവെ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഞാനെപ്പോഴും യഹോവ എന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല എന്ന ദാവീദിനോട് ചേർന്ന് ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തിനായിട്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുകയും ദൈവ സാന്നിധ്യത്തിൽ ഭയം നിറഞ്ഞതായ ആശങ്കകൾ നിറഞ്ഞതായ ഈ ലോകത്തിൽ ആ വലിയ സാന്നിധ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിന്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളെയും
എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഞാൻ സാക്ഷാൽ ഉത്തമ വൈദ്യനായിരിക്കുന്നു എന്നറിയ ദൈവമേ, നിന്റെ മുമ്പാകെ സമർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ രോഗികളെയും അവിടുന്ന് തൃക്കൺ പാർക്കണമേ. അവരുടെ വേദനകളിലും അവരുടെ പ്രതിസന്ധികളിലും അവരുടെ പ്രയാസങ്ങളിലും ദൈവമേ അവിടുന്ന് കൂട്ടായിരിക്കണമേ. അവരുടെ വേദനകളെ മാറ്റി അവരുടെ സൗഖ്യപ്രാപ്തിയാൽ ദൈവമേ ഇഷ്ടകാലം നിന്നെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ തക്കവണ്ണം അവരെ സഹായിക്കണമേ. ഈ രോഗത്തിന്റെ കാലയളവുകൾ ദൈവമേ നിരാശയിലേക്ക് കടന്നു പോവാതെ നിങ്ങളുള്ള വലിയ പ്രത്യാശയിൽ നിറയുവാനും സൗഖ്യത്തോടെ ശിഷ്ടകാലം നിനക്ക് വേണ്ടി വേർതിരിച്ച് നിന്നെ മഹത്വപ്പെടുത്തി ജീവിപ്പാനും ഞങ്ങളുടെ എല്ലാ രോഗികളെയും അവിടെ നിടയാക്കും. അവർക്ക് നൽകുന്ന മരുന്നുകളിലും അവരിൽ ചെയ്യുന്ന എല്ലാ പരിശോധനകളിലും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടെ ഇരുന്ന് അവരുടെ മനസ്സും ശരീരവും ഒരുപോലെ സൗഖ്യം പ്രാപിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ അവർക്ക് സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തികളെയും നിന്റെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. വിവിധ ആവശ്യങ്ങളുമായിട്ട് കടന്നു വന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവമേ, അവരുടെ ആവശ്യങ്ങളിലൊക്കെ അവിടുന്ന് കൂട്ടായിരിക്കണമേ. മാനസികമായ ഭയത്തെ ഇല്ലാതെയാക്കണമേ. നിങ്ങളുള്ള വലിയ പ്രത്യാശ കർത്താവെ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും ഉയരിക്കുവാൻ തക്കവണ്ണവരെ ശക്തീകരിക്കണമേ. രോഗങ്ങൾക്ക് ആശ്വാസത്തെ നൽകണമേ. നാഥ, ഞങ്ങളോർത്ത് പ്രാർത്ഥിപ്പാൻ കടമ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളായി മാതാപിതാക്കളായി എല്ലാവരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, അവരവരായിരിക്കുന്നിടങ്ങളിൽ അവിടുത്തെ വലിയ ചിറകടിയിൽ അവിടുന്ന് സംരക്ഷിച്ചുകൊള്ളണമേ. ഈ ലോകത്തിന്റെ നാനാഭാഗത്തും ദൈവമേ കഷ്ടതയിലും പീഡയിലും കഴിയുന്ന അനേകായിരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ സമാധാനം അനുഭവിപ്പാൻ അവിടെ നടക്കുന്ന എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളിൽ നിന്നും കർത്താവെ പരിമാറി നിങ്ങളുടെ വലിയ പ്രത്യാശയിലും സ്നേഹത്തിലും അന്യോന്യം സ്നേഹിപ്പാനും കരുതുവാനും തക്കവണ്ണമുള്ളതായ വലിയ ആത്മാവിനെ അവരുടെ മേൽ അയക്കേണ്ടതേ. സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് വാഴ്ത്തണമേ. കർത്താവ്, ഈ ലോകത്തിൽ നിന്റെ സാക്ഷ്യം നിർവഹിപ്പാൻ തക്കവണ്ണം സഭയെയും അതിന്റെ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ക്രമീകരിക്കണമേ. അതിലെ എല്ലാ ഇടയന്മാരെയും വാഴ്ത്തണമേ. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെയും പിന്നെ നൈക്ക തിരുമേനിയെയും ഇതിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന താലന്തുകളിലും ദൈവമേ ഭംഗിയായി വ്യാപാരം ചെയ്ത് നിന്റെ സന്നിധിയിൽ കർത്താവെ ഇരട്ടിയായി നൽകുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെയൊക്കെ പ്രാപ്തരാക്കി തീർക്കണമേ. ഒരിക്കൽ കൂടി ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുവചനം കേട്ട തിരുവചനത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുവാനും മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ ഞങ്ങൾ അതിലും ഭാഗഭാക്കാകുവാനും നിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് നൽകുവാനും നിന്റെ സമാധാനം അനുഭവിപ്പാനും അവിടുന്ന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. നിന്റെ സ്വഭാവത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. തിരുവചനം സംസാരിച്ച് ദാസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടുതൽ നന്മയും അനുഗ്രഹങ്ങളും അവിടെ നൽകി തിരുവചനം അനേകർക്ക് ആദായമായി തീരുവാൻ തക്കവണ്ണം അവിടെ സഹായിക്കണമേ. എല്ലാ നന്മകൾ കൊണ്ടും കൃപകൾ കൊണ്ടും നിറയ്ക്കുമാറാകണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ സ്വർഗീയ ഭവനങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. ദൈവമേ, ഞങ്ങളും അവരെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ
ആമീൻ. പാർക്കുമോ പിതാവായ ദൈവത്തിന്റെ സ്നേഹം ഏകജാതന പുത്രൻ തമ്പുരാന്റെ കൃപയും ആശ്വസിക്കുന്ന പരിശുദ്ധ സംബന്ധാവാസവും നമ്മേവരുടെ മേലും ഈ പ്രാർത്ഥനാ യോഗത്തിൽ സംബന്ധിച്ച എല്ലാവരുടെ മേലും വചന സംസാരിച്ച അവിടുത്തെ കർത്തൃദാസിന്റെ മേലും ഈ വദാസിന്റെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടാക്കുമാറാകട്ടെ.
ആമേൻ. അഭിമന്യ തിരുമേനിയുടെ പ്രാർത്ഥനാപൂർവമായ നേതൃത്വത്തിന് പ്രത്യേകമായിട്ട് തിരുമേനിയുടെ സാന്നിധ്യത്തിലും തിരുമേനിയെ ഉള്ള സന്തോഷം അറിയിക്കട്ടെ. ഇന്ന് തിരുവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ച ഐസക് ബി പ്രകാശിച്ചൻ അച്ഛന് തിരുമലയിലാണ് താമസിക്കുന്നതെന്നറിയാം. ബഹുമാനപ്പെട്ട അച്ഛന്റെ തിരുവചനങ്ങൾക്കായിട്ട് എന്നെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് വിവിധ ഭാഗങ്ങളിൽ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഉള്ളതായ ഹൃദയമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അരമേലിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥനാപൂർവ്വം ഇതിൽ സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാ വിശ്വാസ സമൂഹത്തോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. റെക്കോർഡ് ചെയ്യുന്ന മനോജ്, ഇന്ന് വേദപുസ്തകം വായിച്ച രാജൻ, ജോസഫ് എന്നിവരോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. അകലെയും അരികിലുമായി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പ്രത്യേകമായിട്ട് സംബന്ധിച്ച് ഇതിന്റെ അനുഗ്രഹത്തിനും നന്മയ്ക്കുമായി പ്രാർത്ഥിക്കുകയും അനേകരെ ദൈവസന്നിധി സമർപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ബുധനാഴ്ച ഒരുമിച്ച് ദൈവ സാന്നിധ്യത്തിന്റെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് കൂടാം എന്നുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് വാക്കുകൾ സംസാരിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു.